പത്രം എഴുതി പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു. ദൈവത്തിന്റെ തീയാകാശത്ത് നിന്ന് വീണു കത്തി. ആടുകളും വേലക്കാരും അതിനിരയായിപ്പോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്നു. പെട്ടെന്ന് കഴുതയർ മൂന്ന് കൂട്ടമായി ഒന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടു പോകുകയും വേലക്കാരെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് വീടിന്റെ നാല് മൂലയ്ക്ക് അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണു. അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ചു സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും യോബ പാപം ചെയ്യുകയോ ദൈവത്തിന് ഫോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിലൂടെ ആടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട് എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. സാത്താൻ യഹോവയോട് ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട് ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തൊടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ടു പുറപ്പെട്ട് യോബിനെ ഉള്ളംകാൽ മുതൽ നെറുകെ വരെ വല്ലാത്ത പരുക്കുകളാൽ ബാധിച്ചു. അവനൊരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെ താൻ ചുരുണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. അവന്റെ ഭാര്യ അവനോട് നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അവനവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. അനന്തരം തേമാന്യനായ എലിഫാസ്, ശൂഹ്യനായ ബിൽദാദ്, നയമാത്യനായ സോഫർ എന്നിങ്ങനെ യോബിന്റെ മൂന്ന് സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താൻ താന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹതപിപ്പാനും അവനെ ആശ്വസിപ്പിപ്പാനും പോകേണമെന്ന് തമ്മിൽ പറഞ്ഞെത്തു. അവർ അകലെ വെച്ച് നോക്കിയാറേ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്ക കരഞ്ഞു, വസ്ത്രം കീറി പൊടിവാരി മേലോട്ട് തലയിൽ വിതറി. അവന്റെ വ്യസനം അതികടനുമെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ ഏഴ് രാപ്പകൽ അവനോടുകൂടെ നിലത്തിരുന്നു. അനന്തരം യോബ് വായ് തുറന്ന് തന്റെ ജന്മദിവസത്തെ ശപിച്ചു. യോബ് പറഞ്ഞു എന്തെന്നാൽ, ഞാൻ ജനിച്ച ദിവസവും ഒരു ആൺ ഉൽപാദിച്ചു എന്ന് പറഞ്ഞ് രാത്രി നശിച്ചു പോകട്ടെ, ആ നാളിരുണ്ടു പോകട്ടെ, മേലിൽ നിന്ന് ദൈവം അതിനെ കടാക്ഷിക്കരുതേ, പ്രകാശം അതിന്മേ ശോഭിക്കുകയും വരുതേ, ഇരുള് വന്ന തമസോ അതിനെ സ്വാധീനമാക്കട്ടെ, ഒരു മേഘം അതിന്മേൽ അമരട്ടെ, പകലിനെ ഇരുട്ടുന്നതൊക്കെയും അതിനെ പേടിപ്പിക്കട്ടെ, ആ രാത്രിയിലെ കുരുൾ പിടിക്കട്ടെ. അത് ആണ്ടിന്റെ നാളുകളുടെ കൂട്ടത്തിൽ സന്തോഷിക്കരുത്, മാസങ്ങളുടെ എണ്ണത്തിൽ വരികയും വരുത്. അതെ, ആ രാത്രി മെച്ചയായിരിക്കട്ടെ, ഉല്ലാസഘോഷം അതിലുണ്ടായിരിക്കരുത്. മഹാസർപ്പത്തെ ഇളക്കുവാൻ സമർത്ഥരായി ദിവസത്തെ ശപിക്കുന്നവർ അതിനെ ശപിക്കട്ടെ. അതിന്റെ സന്ധ്യാനക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ, അത് വെളിച്ചത്തിന് കാത്തിരുന്ന് കിട്ടാതെ പോകട്ടെ. അത് ഉഷസ്സിന്റെ കണ്ണിമ ഒരിക്കലും കാണരുത്. അത് എനിക്ക് ഗർഭദ്വാരം അടച്ചില്ലല്ലോ, എന്റെ കണ്ണിനെ കഷ്ടം മറച്ചില്ലല്ലോ. ഞാൻ ഗർഭപാത്രത്തിൽ നിന്ന് മരിക്കാഞ്ഞതെന്ത്? ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നെന്ത്? മുഴങ്കാലെന്നെ ഏറ്റുകൊണ്ടത് എന്തിന്? എനിക്ക് കുടിപ്പാൻ മുലയുണ്ടായിരുന്ന എന്തിന്? ഞാനിപ്പോൾ കിടന്ന് വിശ്രമിക്കുമായിരുന്നു, ഞാൻ ഉറങ്ങി വിശ്രാന്തി പ്രാപിക്കുമായിരുന്നു. തങ്ങൾക്ക് ഏകാന്ത നിവാസങ്ങൾ പണിത ഭൂരാജാക്കന്മാരോടും മന്ത്രിമാരോടും അഥവാ കനകസമ്പന്നരായ സ്വഭവനങ്ങൾ വെള്ളികൊണ്ട് നിറച്ചുവെച്ച പ്രഭുക്കന്മാരോടും കൂടെ തന്നെ, അല്ലെങ്കിൽ ഗർഭമലസിൽ പോയിട്ട് കുഴിച്ചിട്ട് കളഞ്ഞ പിണ്ടം പോലെയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത പിള്ളകളെ പോലെ ഞാൻ ഇല്ലാതെ പോകുമായിരുന്നു. അവിടെ ദുർജനം ഉപദ്രവിക്കാതെ ഇരിക്കുന്നു, അവിടെ ക്ഷീണിച്ചു പോയവർ വിശ്രമിക്കുന്നു, അവിടെ ബദ്ധന്മാർ ഒരുപോലെ സുഖമായിരിക്കുന്നു, പീഡകന്റെ ശബ്ദം അവർ കേൾക്കാതിരിക്കുന്നു. ചെറിയവനും വലിയവനും അവിടെ ഒരുപോലെ ദാസനെ യജമാനന്റെ കീഴിൽ നിന്ന് വിടുതൽ കിട്ടിയിരിക്കുന്നു. അരിഷ്ടന് പ്രകാശവും ദുഃഖിതന്മാർക്ക് ജീവനും കൊടുക്കുന്നത് എന്തിനെ? അവർ മരണത്തിനായി കാത്തിരിക്കുന്നു, അത് വരുന്നില്ല താനും. നിധിക്കായി ചെയ്യുന്നതിലും അധികം അവർ അതിനായി കുഴിക്കുന്നു. അവർ ശവക്കുഴി കണ്ടാൽ സന്തോഷിച്ചു ഘോഷിച്ചുല്ലസിക്കും. വഴി മറഞ്ഞിരിക്കുന്ന പുരുഷനും ദൈവം നിരോധിച്ചിരിക്കുന്നവനും ജീവനെ കൊടുക്കുന്നത് എന്തിനെ? ഭക്ഷണത്തിന് മുമ്പേ എനിക്ക് നെടുവീർപ്പ് വരുന്നു, എന്റെ ഞരക്കം വെള്ളം പോലെ ഒഴുകുന്നു. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിച്ചതുമില്ല, പിന്നെയും അതിവേദന എടുക്കുന്നു. അതിന് ദേമാന്യനായ എലിഫാസ് ഉത്തരം പറഞ്ഞു, എന്തെന്നാൽ നിന്നോട് സംസാരിപ്പാൻ തുനിഞ്ഞാൽ നീ മുഷിയുമോ? എന്നാൽ വാക്കടയ്ക്കുവാൻ ആർക്ക് കഴിയും? നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. വീഴുന്നവനെ നിന്റെ വാക്കു താങ്ങി കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു, നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ല അല്ലയോ? നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവനാർ? നേരുള്ളവർ ഇവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ. ഞാൻ കണ്ടെടുത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു. ദൈവത്തിന്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു, അവന്റെ കോപത്തിന്റെ ഊത്തിനാൽ മുടിഞ്ഞു പോകുന്നു. സിംഹത്തിന്റെ ഗർജനവും കേസരിയുടെ നാദവും ബാലസിംഹങ്ങളുടെ ദന്തങ്ങളും അറ്റുപോയി. സിംഹം ഇരയില്ലായികയാൽ നശിക്കുന്നു, സിംഹിയുടെ കുട്ടികൾ ചിതറിപ്പോകുന്നു. എന്റെ അടുക്കൽ ഒരു ഗൂഢവചനമെത്തി, അതിന്റെ മന്ദസ്വരം എന്റെ ചെവിയിൽ കടന്നു. മനുഷ്യർക്ക് ഗാഢനിദ്ര പിടിക്കുന്ന നേരം രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവനകളിൽ ഭയവും നടുക്കവും എന്നെ പിടിച്ചു. എന്റെ അസ്ഥികളൊക്കെയും കുലുങ്ങിപ്പോയി. ഒരാത്മാവ് എന്റെ മുഖത്തിനെതിരെ കടന്നു, എന്റെ ദേഹത്തിന് രോമഹർഷം ഭവിച്ചു. ഒരു പ്രതിമ എന്റെ കണ്ണിനെതിരെ നിന്നു, എങ്കിലും അതിന്റെ രൂപം ഞാൻ തിരിച്ചറിഞ്ഞില്ല. മന്ദമായോ ഒരു സ്വരം ഞാൻ കേട്ടതെന്തെന്നാൽ, മർത്യൻ ദൈവത്തിലും നീതിമാനാകുമോ? നരൻ സൃഷ്ടാവിലും നിർമ്മലനാകുമോ? ഇതാ സ്വദാസന്മാരിലും അവന് വിശ്വാസമില്ല, തന്റെ ദൂതന്മാരിലും അവൻ കുറ്റം ആരോപിക്കുന്നു. പൊടിയിൽ നിന്നുത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞു പോകുന്നവരിൽ എത്രയധികം. ഉഷസ്സിനും സന്ധ്യയ്ക്കും മധ്യേ അവർ തകർന്നു പോകുന്നു. ആരും ഗണ്യമാക്കാതെ അവർ എന്നേക്കും നശിക്കുന്നു. അവരുടെ കൂടാരക്കയറാറ്റുപോയിട്ട് അവർ ജ്ഞാനഹീനരായി മരിക്കുന്നില്ലയോ? വിളിച്ചു നോക്കുക, ഉത്തരം പറയുന്നവനുണ്ടോ? നീ വിശുദ്ധന്മാരിൽ ആരെ ശരണം പ്രാപിക്കും? നീരസം ഭോഷനെ കൊല്ലുന്നു, ഈർഷ്യ മൂടനെ ഹിംസിക്കുന്നു. മൂടൻ വേരൂന്നത് ഞാൻ കണ്ടു, ക്ഷണത്തിൽ അവന്റെ പാർപ്പിടത്തെ ശപിച്ചു. അവന്റെ മക്കൾ രക്ഷയോടെ വന്നിരിക്കുന്നു, അവർ രക്ഷകനില്ലാതെ വാതിൽക്കൽ വെച്ച് തന്നെ തകർന്നു പോകുന്നു. അവന്റെ വിളവ് വിശപ്പുള്ളവൻ തിന്നുകളയും, മുള്ളുകളിൽ നിന്നും അതിനെ പറിച്ചെടുക്കും. അവരുടെ സമ്പത്ത് ദാഹമുള്ളവർ കപ്പിക്കളയും. അനർത്ഥം ഉത്ഭവിക്കുന്നത് പൂഴിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തു നിന്നുമല്ല. തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു, എന്റെ കാര്യം ദൈവത്തിങ്കിൽ ഏൽപ്പിക്കുമായിരുന്നു. അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. അവൻ ഭൂതലത്തിൽ മഴ പെയ്യ്ക്കുന്നു, വയലുകളിലേക്ക് വെള്ളം വിടുന്നു. അവൻ താണവരെ ഉയർത്തുന്നു, ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു. അവൻ ഉപായയുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നു, അവരുടെ കൈകൾ കാര്യം സാധിപ്പിക്കുകയുമില്ല. അവജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു, വക്രബുദ്ധിയുടെ ആലോചന മറിഞ്ഞു പോകുന്നു. പകൽ സമയത്ത് അവർക്ക് ഇരുൾ നേരിടുന്നു, ഉച്ച സമയത്ത് അവർ രാത്രിയില്ലെന്ന പോലെ തപ്പി നടക്കുന്നു. അവൻ ദരിദ്രനെ അവരുടെ വായെന്ന വാളിങ്കിൽ നിന്നും ബലവാന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു. അങ്ങനെ എളിയവന് പ്രത്യാശയുണ്ട്, നീതികെട്ടവനോ വായ്പുത്തുന്നു. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത്. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. ആറ് കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, ഏഴാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. ക്ഷാമകാലത്ത് അവൻ നിന്നെ മരണത്തിൽ നിന്നും യുദ്ധത്തിൽ വാളിന്റെ വെട്ടിൽ നിന്നും വിടുവിക്കും. നാവെന്ന ചമ്മട്ടിക്ക് നീ ഗുപ്തനാകും, നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല. നാശവും ക്ഷാമവും കണ്ടു നീ ചിരിക്കും, കാട്ടുമൃഗങ്ങളെ നീ പേടിക്കയില്ല. വയലിലെ കല്ലുകളോട് നിനക്ക് സഖ്യതയുണ്ടാകും. കാട്ടിലെ മൃഗങ്ങൾ നിന്നോട് ഇണങ്ങിയിരിക്കും, നിന്റെ കൂടാരം നിർഭയമെന്ന് നീ അറിയും. നിന്റെ പാർപ്പിടം നീ പരിശോധിക്കും, ഒന്നും കാണാതെ ഇരിക്കയില്ല. നിന്റെ സന്താനം അസംഖ്യമെന്നും നിന്റെ പ്രജ നിലത്തെ പുല്ലുപോലെയെന്നും നീ അറിയും. തക്ക സമയത്ത് കറ്റക്കൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും. ഞങ്ങളത് ആരാഞ്ഞു നോക്കിയത് അങ്ങനെ തന്നെ ആകുന്നു. നീ അത് കേട്ട് ഗ്രഹിച്ചുകൊള്ളുക. അതിന് യോബ ഉത്തരം പറഞ്ഞു എന്തെന്നാൽ, അയ്യോ, എന്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ, എന്റെ വിപത്ത് സ്വരൂപിച്ച് തുലാസിൽ വെച്ചെങ്കിൽ, അത് കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറുന്നത്. അതുകൊണ്ട് എന്റെ വാക്ക് തെറ്റിപ്പോകുന്നു. സർവശക്തന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, അവയുടെ വിഷം എന്റെ ആത്മാവ് കുടിക്കുന്നു. ദൈവത്തിന്റെ ഘോരത്വങ്ങൾ എന്റെ നേരെ അണിനിരന്നിരിക്കുന്നു. പുല്ലുള്ളടത്ത് കാട്ടുകഴുത ജനിക്കുമോ? തീറ്റി തിന്നുമ്പോ കാള മുക്കറായിടുമോ? രുചിയില്ലാത്തത് ഉപ്പുകൂടാതെ തിന്നാമോ? മുട്ടയുടെ വെള്ളയ്ക്ക് രുചിയുണ്ടോ? തൊടുവാൻ എനിക്ക് വെറുപ്പ് തോന്നുന്നത് എനിക്ക് അറപ്പുള്ള ഭക്ഷണമായിരിക്കുന്നു. അയ്യോ, എന്റെ അപേക്ഷ സാധിച്ചെങ്കിൽ, എന്റെ വാഞ്ച ദൈവം എനിക്ക് നൽകിയെങ്കിൽ, എന്നെ തകർക്കുവാൻ ദൈവം പ്രസാദിച്ചെങ്കിൽ, തൃക്കൈ നീട്ടി എന്നെ ഖണ്ഡിച്ചു കളഞ്ഞെങ്കിൽ, അങ്ങനെ എനിക്ക് ആശ്വാസം ലഭിക്കുമായിരുന്നു. കനിവറ്റ വേദനയിൽ ഞാൻ ഉല്ലസിക്കുമായിരുന്നു. പരിശുദ്ധന്റെ വചനങ്ങളെ ഞാൻ നിഷേധിച്ചിട്ടില്ലല്ലോ. ഞാൻ കാത്തിരിക്കേണ്ടതിന് എന്റെ ശക്തി എന്തുള്ളൂ? ദീർഘക്ഷമ കാണിക്കേണ്ടതിന് എന്റെ അന്തമെന്ത്? പാറയ്ക്കുമോർ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാറ്റ് മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറ വായിക്കിൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവളോട് ശിമോൻ പത്രോസിന്റെയും യേശുവിനെ പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ചോടി മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയ്ക്കലെത്തി. കുഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു, അകത്ത് കടന്നില്ല താനും. അവന്റെ പിന്നാലെ ശിമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരിക്കുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്തിയെന്ന് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്നയിടത്തെ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്തേ എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തു കൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്തേ? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനെ നിരൂപിച്ചിട്ട് അവളെ, ജമാനെ നീ അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട്, മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിനെ ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറി പോയില്ല, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്. എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായി എന്റെ അടുക്കൽ ഞാൻ കയറിപ്പോന്നുവെന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേലൂതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവേൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറ്. ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തുകൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. തോമസ് അവനോട് എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളോവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാന്നു ബാരക്കുമോർ.
നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിരിക്കുന്ന സ്തുതി തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിലൂ ശാനാ ദൈവമായ ത്രിയേക ദൈവത്തിന്റെ പുരതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ആമുഖമായിട്ട് എല്ലാവർക്കും ഹൃദയംഗമായ ഈസ്റ്ററിന്റെ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള പ്രഖ്യാപനം ലോകം കണ്ട ഏറ്റവും വലിയ സന്തോഷത്തിന്റെ അടയാളമാണ്. ഇന്നും ലോകം അതിഭീകരമായ വേദനയിൽ കൂടിയും രോഗങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും ദൈവത്തെ അറിയുന്ന മനുഷ്യർക്ക് ലഭ്യമാകുന്ന വലിയൊരാശ്വാസം ഈ ഓർമ്മയുടെ ശ്രേഷ്ഠമായ അയവർക്കലാണ്, അനുസ്മരണമാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഓരോ വർഷത്തെയും പെരുന്നാളിൽ കൂടി ഉത്ഭവിക്കുന്ന ആവിർഭവിക്കുന്ന ആ ഓർമ്മ തന്നെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന ആ തുടിപ്പ് അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന ആഹ്ലാദം വാക്കുകൾക്ക് അതീതമാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആ പുനരുത്ഥാനത്തിന്റെ നല്ല സന്ദേശം, ആ പ്രത്യാശയാണ് നമ്മളെ ലോകത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ മരണം എന്ന് പറയുന്ന ഒരു ഭയത്തെ ഇല്ലാതാക്കുന്നത് പോലും ആ ഒരു ബോധ്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആശംസകൾ അറിയിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് നേർക്കുന്ന അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകി കഴിഞ്ഞ പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും, പ്രത്യേകിച്ച് എന്നോടൊപ്പം ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛനുണ്ട്, അതുപോലെ തന്നെ പന്നിയമാമനച്ചനും പ്രിയ ഐസക് അച്ഛനും ബിജോയി അച്ഛനും ഡോക്ടർ വി സി വർഗീസനും ഒക്കെ ഈ ഓൺലൈൻ പ്രയറിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ജോയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ വൈദികരെയും വളരെ സ്നേഹാദരോടുകൂടി ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ ആത്മാർത്ഥമായി ഈ പ്രാർത്ഥനയിൽ സ്വാഗതം ചെയ്യിക്കുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാനും അനുഗ്രഹം പ്രാപിപ്പാനും നമുക്കിടയാകണമേ എന്ന് സ്നേഹത്തോടെ ഈ സമയത്ത് എല്ലാവരോടും ഓർപ്പിക്കുകയാണ്. സുവിശേഷഗീതങ്ങളിലെ നമുക്ക് പരിചയമുള്ള 38-ാമത്തെ ഗീതം, സുവിശേഷഗീതങ്ങളിലെ 38-ാമത്തെ ഗീതം തമ്പുരാന്റെ തിരുമുമ്പാകങ്ങൾ സമർപ്പിക്കാം. മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും, എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ എന്നേശുവെ വാനമേഘയെ വേഗം വന്നീരണമേ. നിരന്തരം നമ്മുടെ കാത്തിരിപ്പാണ് ഏത് സമയത്ത് അരുമനാഥൻ വരും. ഒരുപക്ഷെ ഏതൊരു മനുഷ്യൻ ദൈവം വരണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില ദുരിതങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. വേദന അനുഭവിക്കുന്ന പല മനുഷ്യരും ഒരാത്മഗതം പോലെ പലപ്പോഴും മനസ്സ എന്നാണ് ആ പ്രിയൻ കടന്നു വരുന്നത്. നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷയാണ് യേശു വരും, ഈ പുതിയ ആകാശവും ഭൂമി സൃഷ്ടിച്ച് നമ്മളെ കൊണ്ടുപോകും. ആ മൽപ്രിയനെ നമുക്ക് കാത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വര വാർത്ത് നമുക്ക് നമ്മുടെ തന്നെ ദൈവമുമ്പാകെ താഴ്മയോടെ സമർപ്പിക്കാം. 38-ാമത്തെ ഗീതം.
മൽപ്രിയനേ എന്നേറ്റു നായകനേ എപ്പോൾ വരും മൽപ്രിയനേ എന്നേറ്റു നായകനേ എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാ അങ്ങയാ ക്ലേശിപ്പാ എന്നെ സുബേ വനമകേ വേഗം വന്നിടണേ എന്നെ സുബേ വനമേഘേ വേഗം വന്നിടണേ സൂര്യചന്ദ്ര മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോ മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോ എനിക്കായി മുറി നേത്തതാ ആ പൊന്മുഖം മുത്തുവാ എനിക്കായി മുറി നേത്തതാ ആ പൊന്മുഖം മുത്തുവാ വെള്ളത്തിനാ ഏഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ വെള്ളത്തിനാ ഏഴുന്ന വേഴാമ്പൽ പോ വാഞ്ചിക്കുന്നേ മൽപ്രിയനേ എന്നേശു നായകനേ എപ്പോൾ വരും വെൺമവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ തങ്കമാവിൽ വെൺമവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ തങ്കമാവിൽ ചേർന്നു നിൻ കവിതേ വന്നു അല്ലേലുയ്യ പാടുവാ ചേർന്നു നിൻ കവിതേ വന്നു അല്ലേലുയ്യ പാടുവാ ബുദ്ധിയുള്ള നിർമ്മല കന്യയെ പോയിന്നേ ബുദ്ധിയുള്ള നിർമ്മല കന്യയെ പോരുന്നേ മൽപ്രിയനേ എന്നേശു നായകനേ എപ്പോൾ വരും സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാക്കി സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാക്കി ആപ്പാളുങ്കു നദി തീരെ ഇവ വൃക്ഷത്തിൻ തണലിൽ ആപ്പാളുങ്കു നദി തീരെ ജീവവൃക്ഷത്തിൻ തണലിൽ എൻ സ്വർഗ വീട്ടിലെത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണാളാ എൻ സ്വർഗ വീട്ടിലെത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണാളാ മൽപ്രിയനേ എന്നേശു നായകനേ എപ്പോൾ വരും മൽപ്രിയനേ എന്നേശു നായകനേ എപ്പോൾ വരും
നമുക്ക് പ്രാർത്ഥിക്കാം. ആവിനും പുത്രനും പരിസ്ഥിതിക്കും സ്തുതി ആദ്യം മുതൽ വന്നേക്കും തന്നെ ആ മീൻ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിക്കുന്നവനും വാഴ്ത്തായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങൾ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു ധാത്വനേ നീ പരിശുദ്ധനാകുന്നു പുരുഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മണ്ഡലമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പുരുഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് കന്നെ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ ഞങ്ങളെ ഉറിയുണ്ടായി ഞങ്ങളോട് കന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും സുഷ്ടം കൈക്കൊണ്ട് ഞങ്ങളോട് കന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവികളായ ആരോട് കരുണയെന്ന് വിശ്വരാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കേണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞവർ യമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് ശിഷ്യാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്തമറിയമേ സംബ്രാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും ദൈവം നമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ബാറിക്കുമോ വെള്ളവസ്ത്രം ധരിച്ചുരായ എമ്മാലാകന്മാർ കവറിന്റെ അടുക്കൽ നിൽക്കുന്നത് കാവൽക്കാർ കണ്ടിട്ട് അവർ ഒളിച്ചോടിപ്പോയി. നിങ്ങൾ അവനെ കബറടക്കം ചെയ്ത കവറിന്റെ വാതുക്കൽ കല്ലിനെ ഉരുട്ടി വെച്ച് മുദ്രയും കുത്തിയിട്ട് അവർ ഇതാ മിന്നൽ പോലെ പോയി എന്ന് ആട്ടഹസിച്ചുകൊണ്ട് അവർ ഉരുസ്ലൈമിലേക്ക് പ്രവേശിച്ചു. കർത്താവെ, അവസാനത്തെ ഉയർത്തുന്ന നാളെ ഞങ്ങൾ മഹത്വത്തിന്റെ വെള്ളനില അംഗീകരിപ്പാനും നിന്റെ മഹത്വത്തെ കാണാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്റെ ഉയർത്തുന്നേൽപ്പിന്റെ ദിവസത്തിൽ നിന്റെ ജനങ്ങളുടെ മേൽ നിന്റെ കരുണകളെ ചൊരിയണമേ. രാവുമ്പോലും നിന്റെ വേദപ്രമാണി ധ്യാനിപ്പാനും നിന്റെ കൃപകളെ കുറിച്ച് നിന്നെ സ്തോത്രം ചെയ്യുവാനുമായി ഞങ്ങളുടെ ഹൃദയ കണ്ണികളെ പ്രകാശിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ ശ്രീപായ ഞങ്ങളെ നീ ആയുധം ധരിപ്പിക്കണമേ. നിന്റെ ശ്രീപാല ശക്തിയാൽ നിന്റെ ജനങ്ങളിൽ നിന്ന് ശിക്ഷകളെയും ക്രോധന്റെ വടികളെയും പഞ്ഞത്തെയും വസന്തകളെയും സകല ഉപദ്രവങ്ങളെയും നീക്കിക്കളയണമേ.
ഹലോ,
ഹലോ കേട്ടോ?
ഹലോ അച്ഛാ. കേക്കാം കേക്കാം.
ഓക്കെ, ഞാൻ പ്രാർത്ഥന കഴിഞ്ഞല്ലോ അച്ഛാ.
കഴിഞ്ഞല്ലോ. പ്രിയക ദൈവത്തിന്റെ ദുരിതനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്നിയ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമുക്ക് വീണ്ടും ഒരുമിച്ച് ഈ അനുഗ്രഹീതമായ ദിനം വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് സംബന്ധിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കി. ലോകം അതിന്റെ വൈകൃതമായ ഭാവം കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിൽ നിന്ന് അകപ്പെട്ടവരുണ്ട്, അതിൽ വിമുക്തവരായവരുണ്ട്, അത് കണ്ട് ഭയപ്പെട്ടു നിൽക്കുന്നവരുണ്ട്. എന്തു തന്നെയാണെങ്കിലും അവയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ശാന്തമായി ദൈവസന്നിധിയിലായിരിക്കാനും നമ്മുടെ സ്വകാര്യ ഹൃദയങ്ങളിൽ ദൈവം ഒരുക്കിയ പുനരുത്ഥാനത്തിന്റെ നല്ല ആഹ്ലാദം, സന്തോഷം അതനുഭവിപ്പാനും ആ പ്രഖ്യാപനം ഹൃദയത്തിലേറ്റ് പറയാനും ആ പ്രതീക്ഷ മുന്നിൽ വെച്ചുകൊണ്ട് തുടർന്നുള്ള ജീവിതം ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം ജീവിക്കാനും ഒക്കെ നമുക്ക് ഇടയാകുന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് പ്രാർത്ഥിക്കാൻ ലഭ്യമാകുന്ന ഓരോ നിമിഷങ്ങളും ദൈവം തന്ന അനുഗ്രഹങ്ങളാണെന്നുള്ള ബോധ്യത്തോടുകൂടി എത്ര ആയുസ് എത്ര കാലം ഈ ലോകത്ത് ജീവിച്ചിരുന്നാലും ആ ആഴമായ ദൈവബന്ധത്തിൽ ജീവിതത്തിന്റെ ഓരോ പഥങ്ങളെയും മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുവാൻ ദൈവമേ അവിടെ ഞങ്ങൾ ഇടയാക്കണമേ, അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടം ക്രിസ്തു നമുക്കുണ്ടെന്നുള്ള ആ ബോധ്യമാണ്. ആ ബോധ്യം നമ്മളെ കൂടുതൽ ഏത് പ്രതിബന്ധങ്ങളെയും അത് ജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം വഴി നടത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിനങ്ങളൊക്കെ നമ്മളെ ഹേവോറോ ദിനങ്ങളായിട്ട്, പുനരുദ്ധാനത്തിന് ശേഷമുള്ള ദിനങ്ങളെ ഹേവോറോ ദിനങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. ഹേവോറോ ദിനങ്ങൾ വെള്ള അല്ലെങ്കിൽ വെണ്മ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അനുസരിക്കുന്നത്. പുനരുദ്ധാനം ചെയ്ത കർത്താവ് വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് വെണ്മവസ്ത്രധാരിയായി പല സ്ഥലങ്ങളിൽ 500-ൽ പരം ആളുകളുടെ മധ്യത്തിൽ പല പ്രാവശ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ക്രിസ്തു സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുകയാണ്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളൊരു പ്രഖ്യാപനം ഭക്തിയോടെ നിർവഹിക്കുമ്പോൾ നമുക്ക് മുമ്പിലും പുനരുദ്ധാനം ചെയ്ത വൺമോത്സവം ധരിച്ച ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ കണ്ണിന്റെ മുമ്പിലും നമ്മുടെ ഹൃദയത്തിന്റെ മുമ്പിലും ഇങ്ങനെ രൂപപ്പെട്ടു വരികയാണ്. അങ്ങനെ രൂപപ്പെട്ടു വരുന്ന ആ കാഴ്ചയാണ് നേരത്തെ ഞാൻ ഉറപ്പിച്ചതുപോലെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പ്രതിബദ്ധങ്ങൾ അതിജീവിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ഉള്ള ഒരു ഊർജ സ്രോതസ് എന്ന് പറഞ്ഞ് അതുകൊണ്ട് പുനരുദ്ധാനം ചെയ്ത കർത്താവിന്റെ ആ സാന്നിധ്യബോധം ഈ കേൾക്കുന്ന എല്ലാവർക്കും നമ്മുടെ സഭയിലും ദേശത്തും ലോകത്തുമൊക്കെ ജനങ്ങൾക്ക് അനുഭവിപ്പാൻ ഇടവരട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ആ പ്രഖ്യാപനം ഹൃദയത്തിന്റെ ഉള്ളില് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, സത്യമായി അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള പ്രഖ്യാപനം അത് അധരങ്ങളിലല്ല ഹൃദയങ്ങളിൽ രൂപപ്പെട്ടു വരുവാൻ, നമ്മളെ തന്നെ ആ വിശ്വാസത്തിന്റെ ഔന്നത്യത്തിൽ പ്രശോഭിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വന്നിയ മോഹൻ ജോസഫ് അച്ചന. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ദിനങ്ങളിലെല്ലാം അച്ഛൻ വന്ന അന്നു മുതൽ ഇന്ന് വരെ അച്ഛന്റെ ശബ്ദം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ. പറയാൻ അച്ഛന് കൃപകൾ ധാരാളമുണ്ട്, കേൾക്കാൻ നമുക്ക് ഭാഗ്യവും ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. ആ ഒരു അവസ്ഥയാണ് എന്റെ മനസ്സിൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ തിരുവചനം നിർവഹിക്കണം എന്ന ഒരു വാക്കുമിണ്ടിയാൽ അതൊരു ഭാഗ്യമായി, അനുഗ്രഹമായി, അത് ദൈവ നിയോഗമായി കാണുന്ന ഒരു വ്യക്തിത്വമാണ് അച്ഛന്റെ. ഇപ്പോഴും അച്ഛൻ പറയുകയാണ് പലപ്പോഴും, അച്ഛൻ നമുക്ക് ഞാൻ ഇവിടെ ഉള്ള അവസരങ്ങളിൽ നമുക്ക് നമുക്ക് ദൈവവചനം കൂടുതൽ പ്രകടിപ്പിക്കാൻ തക്കവണ്ണം ശ്രദ്ധിക്കാം. അച്ഛന്റെ ആ താല്പര്യത്തെ തീർച്ചയായിട്ടും ഞാൻ വളരെയധികം ശ്ലാഘിക്കുകയാണ്. ഒരുപക്ഷെ പലരും ഒക്കെ വലിയ സോഴ്സ് ഇല്ലാതൊക്കെ അയ്യോ വേണോ വേണോ എന്ന് ചിന്തിക്കുന്നിടത്ത് ദൈവനിന്ദ്രൻ അച്ഛനെ ഒരുപാട് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അനേർക്ക് അത് പ്രയോജനം ചെയ്യേണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഏതായാലും അച്ഛനെ ഈ ദിനങ്ങളിൽ ലഭിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് അനുഗ്രഹമായിട്ട് എഴുതുന്നു. നിങ്ങളെല്ലാവരുടെയും പേരിൽ വന്നിയ മോഹൻ ജോസഫിനെ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ അഞ്ചാമത്തെ ഗീതം വന്ദനം ഈശുപര, നിനക്കെന്നും വന്ദനം ഈശുപര എന്ന പഴയ ഗീതം ആലപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്.
വന്ദനം യേശുപാര, നിനക്കെന്നും വന്ദനം യേശുപാര, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരമായി, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരമായി, ഇന്നു നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവാദീനാ, ഇന്നു നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവാദീനാ, അന്നതിലുന്നതമാ കൃപയ്ക്കഭി വന്ദനം ചെയ്തിടുന്നേ, അന്നതിലുന്നതമാ കൃപയ്ക്കഭി വന്ദനം ചെയ്തിടുന്നേ, നിൻ്റെ ധീരമാതീന പ്രതിഷ്ഠിച്ച ജീവഭൂതു വഴിയ, നിൻ്റെ ധീരമാതീന പ്രതിഷ്ഠിച്ച ജീവഭൂതു വഴിയ, നിന്നടിയാർക്കു നിന്നടിയാർക്കു പിതാവിൻ പന്നിധ വന്നിടാമേ സദതം, നിന്നടിയാർക്കു പിതാ സന്നിധ വന്നിടാമേ സദതം, ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പുഴുക്കൽ കാരുള, ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പുഴുക്കൽ കാരുള, പാത്രതയിരുവില്ലേ നിന്റെ കൃപ എത്ര വിചിത്രമഹോ, പാത്രതായതുമില്ലേ നിന്റെ കൃപ എത്ര വിചിത്രമാഹോ, വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സദതം, വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സദതം, പുനമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവലെ നീനച്ച്, പൂനമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവലെ നീനക്ക്, മന്നരിൽ മന്നവന്നി മനുകൂല പിന്നു രക്ഷകരന്നി, മന്നരിൽ മന്നവന്നി മനുകൂല പിന്നു രക്ഷകരന്നി, നിന്നും പ്രഭാവമുള്ളോ പിതാവിലു സന്നിഭന്നിയല്ലയോ, നിന്നും പ്രഭാവമുള്ളോ പിതാവിലോ സന്നിഭൻ നീയല്ലയോ, നീ ഒഴികെ ഞങ്ങൾക്കു സുരലോകയാരുള്ളൂ ജീവനാഥ. നീ ഒഴികെ ഞങ്ങൾക്കു സുരലോകയാരുള്ളൂ ജീവനാഥ. നീ ഒഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ആഗ്രഹിപ്പാൻ പറനേ. നീ ഒഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ആഗ്രഹിപ്പാൻ പറനേ. വന്ദനം യേശു പാര, നിനക്കെന്നും വന്ദനം യേശു പാര. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിന്നാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിന്നാദരവാ.
തിരുവചന ധ്യാനത്തിനായി വന്യമോഹൻ ജോസഫ് അച്ഛനെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയും. വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഉദ്ധിതനായ ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. മനുഷ്യകുലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോവുക. രക്ഷകന്റെ പുനരുത്ഥാനത്തിന്റെ വലിയ പെരുന്നാൾ ആഘോഷത്തിന് ശേഷമുള്ള ദിവസങ്ങൾ. എന്നാൽ അത് തിരിച്ചറിഞ്ഞ ക്രിസ്തീയ സമൂഹത്തെ സംബന്ധിച്ച് അത് വലിയ ആവേശത്തിന്റെയും സന്തോഷത്തിന്റെയും നാളുകളാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ, എല്ലാ നിരാശയും മാറി പ്രകാശിതമായ മുഖം. അതുകൊണ്ട് തന്നെ ഹേവോറെ ദിനങ്ങൾ എന്നാണ് ഈ ദിവസങ്ങൾ അറിയപ്പെടുക. പ്രകാശത്തിന്റെ വലിയ സന്തോഷം പങ്കിടുന്ന നാളുകളാണ്. അതോടൊപ്പം തന്നെ ആദിമസഭയുടെ ക്രമീകരണം അനുസരിച്ച് നോമ്പുകാലത്ത് വിശ്വാസം പഠിക്കുവാനായിട്ട്, മാമോദീസ മുങ്ങുവാനായിട്ട്, വിശ്വാസം പഠിച്ച് മാമോദീസ മുങ്ങുവാനായിട്ട് വന്നിരുന്ന ആളുകൾ നോമ്പ് കഴിഞ്ഞ് ഈസ്റ്ററിന്റെ ദിവസം മുതലുള്ള ഒരാഴ്ച മാമോദീസയുടെ ദിനങ്ങളായി വേർതിരിച്ച് വിശുദ്ധ മാമോദീസ നടക്കുന്നത് കൊണ്ടുകൂടിയാണ് പ്രകാശത്തിന്റെ കൂദാശ നിർവഹിക്കപ്പെടുന്ന ദിവസങ്ങളായതുകൊണ്ടുകൂടിയാണ് പ്രകാശത്തിന്റെ ദിനങ്ങളെന്ന അർത്ഥത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുക. ഏതായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാളുകൾ ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും ആശാഴ്ചയുടെ അനുഭവം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ നാം ധൈര്യപ്പെടുന്ന, സമാധാനവും സന്തോഷവും കണ്ടെത്തുന്ന ദിവസങ്ങളാണ്. ഭൂമുഖത്തു നിന്ന് കൊറോണ എന്ന് പറയുന്ന പ്രതിസന്ധി നീങ്ങിയിട്ടില്ലെങ്കിലും കർത്താവിന്റെ പുനരുത്ഥാന പെരുന്നാളിനോടനുബന്ധിച്ച് നമുക്ക് കിട്ടുന്ന ധൈര്യവും പ്രത്യാശയും അതിനെ അതിജീവിക്കുവാൻ ഈ വലിയ അന്ധകാരത്തിന്റെ നടുവിൽ ഒരു പ്രകാശമായി നമ്മുടെ മനസ്സിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. വീണ്ടും ഈ തിരുവചന ശുശ്രൂഷയിൽ പ്രാർത്ഥനാ യോഗത്തിൽ നിങ്ങളോടൊപ്പം സംബന്ധിപ്പാൻ സാധിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ അവസരം തന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ഈ പ്രദേശത്ത് വന്ന് ചില ശുശ്രൂഷകൾ നടത്തി ഇന്നലെ ഈസ്റ്ററിന്റെ പിറ്റേന്ന് മടങ്ങിപ്പോകേണ്ടതായിരുന്നു. എന്നാൽ സാഹചര്യവശാൽ അത് സാധിക്കാത്ത സ്ഥിതിയിൽ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരു ചിന്ത എന്താണ് ചെയ്യാനൊക്കുക എന്നുള്ളതാണ്. വീണ്ടും ഒരു തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് അവസരം ലഭിക്കുമ്പോൾ ദൈവം അത് ആ സമയത്തെ പ്രയോജനപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്നു എന്നുള്ള ആത്മസന്തോഷമാണ് എന്നെ ഭരിക്കുക. ഇന്നത്തെ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:14 വാക്യമാണ്. മുമ്പേ വായിച്ച വാക്യത്തിൽ ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു, യേശു നിൽക്കുന്നത് കണ്ടു, യേശു എന്ന് അറിഞ്ഞില്ല താനും. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു, യേശു നിൽക്കുന്നത് കണ്ടു, യേശുവാണെന്ന് അറിഞ്ഞില്ല താനും. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം മരണത്തിന് ശേഷം സംസ്കാരവും കഴിഞ്ഞ് കല്ലറയ്ക്കലേക്ക് തൈലം പൂശാനായിട്ട് പോകുന്ന സ്ത്രീകളെ കുറിച്ച് സുവിശേഷങ്ങളിൽ വളരെ മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ രണ്ടാളുകളാണ് പോകുന്നത്, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ മൂന്ന് പേരാണ് പോകുന്നത്, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം സ്ത്രീകൾ പോയി എന്നേ പറയുന്നുള്ളൂ. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരാൾ മഗ്ദലക്കാരത്തി മറിയ മാത്രമാണ് കല്ലറയ്ക്കിലേക്ക് പോകുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ കാരണം ഒരുപക്ഷെ പാരമ്പര്യത്തിൽ, സുവിശേഷം എഴുതുന്ന പാരമ്പര്യത്തിൽ അന്ന് അവരുടെ മനസ്സിൽ നിന്ന് പറഞ്ഞു കേട്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില പേരുകൾ വിട്ടുപോയതാകാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ചില വ്യക്തികളെ വളരെ ഗൗരവത്തോടെ അവതരിപ്പിക്കുന്ന സുവിശേഷമാണ്. മറ്റു സുവിശേഷം പ്രാധാന്യം കൊടുക്കാത്ത വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നിക്കോദിമോസ്, ശമരിയാക്കാരി സ്ത്രീയ, ഇങ്ങനെ മറ്റു സുവിശേഷങ്ങളിൽ കടന്നു വരാത്ത ആളുകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരിലൂടെ യേശു ആരാണ് എന്ന ലോകത്തോട് സംസാരിക്കുന്ന രീതിയിലാണ് യോഹന്നാന്റെ സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പശ്ചാത്തലമായി ഞാനിത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഒന്നാമത്തെ വാക്യം, വിശുദ്ധ യോഹന്നാൻ 20 ഒന്നാമത്തെ വാക്യത്തിൽ, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ മഗ്ദലക്കാരി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു എന്ന് കാണുന്നു. ഈ മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ച് വേദപുസ്തകത്തിൽ കാര്യമായ പരാമർശങ്ങളൊന്നുമില്ല. യേശുവിന്റെ ക്രൂശീകരണ സമയത്താണ് ഇയാൾ പ്രത്യക്ഷപ്പെടുന്നത്, അതായത് കടന്നു വരുന്നത്. അവിടെ ഒരു ആലങ്കാരികമായ ഒരു പ്രയോഗം മഗ്ദലക്കാരത്തി മറിയയെ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് കർത്താവ് 7 ഭൂതങ്ങളെ പുറത്താക്കിയ മഗ്ദലക്കാരത്തി മറിയ എന്ന് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ പരസ്യജീവിതകാലത്ത് ഭൂതോച്ചാടനം, ഭൂതബാധിതരെ സൗഖ്യമാക്കുന്നത് സാധാരണമായിരുന്നു. പല ആളുകളെയും യേശു സൗഖ്യമാക്കുന്നത് നാം വായിച്ചിട്ടുണ്ട്. എന്നാൽ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ഭൂതത്തിൽ നിന്ന് വിടുതൽ കൊടുത്തതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളൊന്നും വേദപുസ്തകത്തിലില്ല. ഏതായാലും 7 ഭൂതങ്ങളാൽ പിടിക്കപ്പെട്ടിരുന്നു എന്ന് അവളുടെ മുൻകാല അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ, ഒരു ബന്ധനത്തിൽ അകപ്പെട്ടിരുന്ന ഒരു സ്ത്രീ, ലെഗിയോൻ ബാധിച്ച മനുഷ്യന്റെയൊക്കെ സ്വഭാവം നമുക്കറിയാവുന്നതുകൊണ്ട് ഭൂതബാധിതരായ മനുഷ്യരെ അടിമത്വത്തിലാണ്. സാധാരണ ജീവിതത്തിന്റെ സുഖങ്ങളോ സന്തോഷങ്ങളോ ഒന്നും അനുഭവിക്കുവാൻ അവർ നിയോഗിതരല്ല. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടുപോയ, ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും നശിച്ചുപോയ ഒരടിമത്വത്തിന്റെ വീർപ്പുമുട്ടലിൽ ഭൂതത്തിന് വിധേയപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീക്ക് യേശു സൗഖ്യം കൊടുത്തപ്പോ അവൾ യേശുവിനോടുള്ള അവളുടെ വിധേയത്വം, സ്നേഹം, കടപ്പാട് ഇവ പ്രദർശിപ്പിക്കുന്നത് കുരിശുമരണത്തിന്റെ ആ നാഴികകളിലാണ് എന്നുള്ളത് പ്രത്യേക ശ്രദ്ധേയമാണ്. യേശുവിന്റെ കൂടെ നിന്ന ആളുകൾ മിക്ക പേരും യേശുവിൽ നിന്ന് ഒഴിവായത് ഗെത്സെമന തോട്ടം മുതലാണ്. ശിഷ്യന്മാര് പോലും യേശുവിനെ വിട്ടുപോകുന്ന ഒരു സന്ദർഭമാണ്. അനുഗ്രഹങ്ങൾ കൈപ്പറ്റിയ അനേക ആയിരങ്ങളുണ്ട്. ഭക്ഷണം ഉൾപ്പെടെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച അത്തരത്തിലുള്ള ആളുകൾ ആരും യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് കൂടെ നിൽക്കുന്നില്ല, പങ്കുകാരാവുന്നില്ല എന്നുള്ളത് ഓർക്കുമ്പോ കൃത്യം പേര് പറഞ്ഞ് മഗ്ദലക്കാരത്തി മറിയയെ സുവിശേഷങ്ങൾ പരിചയപ്പെടുത്തുന്നു എന്നുള്ളത് പ്രത്യേക ശ്രദ്ധേയമാണ്. സത്യത്തിൽ വേദനകളുടെ സമയത്ത്, ഒറ്റപ്പെടലിന്റെ സമയത്ത്, മരണത്തിലേക്കുള്ള യാത്രയിൽ കൂടെ നിൽക്കുന്നയാളാണ് ശരിക്കും ആത്മാർത്ഥത ഉള്ള ആ ബന്ധം പ്രദർശിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മഗ്ദലക്കാരത്തി മറിയ യേശുവിനെ തീവ്രമായി സ്നേഹിച്ചിരുന്നുവെന്നും യേശുവിനോടുള്ള ആഭിമുഖ്യം മറ്റാരേക്കാളും ഉന്നതമായിരുന്നുവെന്നും, സുവിശേഷങ്ങളിൽ യേശു സ്നേഹിച്ച പല ആളുകളും യേശുവിനെ സ്നേഹിച്ച പല ആളുകളും കടന്നു വരുന്നുണ്ടെങ്കിലും മഗ്ദലക്കാരത്തി മറിയയിൽ പ്രകടമാകുന്ന ഒരു ആവേശം, ഒരു തീഷ്ണത മറ്റ് ആളുകളിൽ അത്ര തന്നെ ഇല്ല എന്നുള്ളത് ഓർക്ക്. നമ്മള് വിശുദ്ധ മത്തായിയുടെ സുവിശേഷവും മർക്കോസിന്റെ സുവിശേഷവും ചേർത്ത് വെച്ചാൽ മഗ്ദലക്കാരത്തി മറിയ യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് മറ്റ് ചില സ്ത്രീകളോടുകൂടിയാണ്, അതായത് യാക്കോബിന്റെ, യോസയുടെ അമ്മ മറിയ, സലോമി എന്നൊക്കെ പറയുന്ന സ്ത്രീകളോടുകൂടി. അപ്പൊ യേശുവിന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന സ്ത്രീ ഗണത്തിൽ മറിയ ഉൾപ്പെട്ടിരുന്നു. അത് കർത്താവിന്റെ അമ്മ മറിയയും കൂടെ ഉൾപ്പെടുന്ന ഒരു സ്ത്രീ സമൂഹത്തിന്റെ ഭാഗമായിരുന്നു മഗ്ദലക്കാരത്തി മറിയ എന്നുള്ളത് ഓർക്കുമ്പോ ക്രിസ്തുവിൽ നിന്ന് ഒട്ടും അന്യയല്ല അവൾ. എന്നാൽ എങ്ങനെയാണ് അവൾ ക്രിസ്തുവിലേക്ക് വന്നത് എന്നുള്ളത് സംബന്ധിച്ച് തിരുവചനത്തിൽ പരാമർശങ്ങളില്ല എന്നുള്ളതും നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വിശുദ്ധ യോഹന്നാൻ പറയുന്നു, അതിരാവിലെ മറിയ കല്ലറയ്ക്കലെത്തി യേശുവിന്റെ കല്ലറ വാതിക്കൽ നിന്ന് കല്ല് ഉരുട്ടിയിരിക്കുന്നതായിട്ട് കണ്ടു. ഈ കല്ലൊരു വലിയ പ്രശ്നമാണ്.
കാരണം തൈലം പൂശാൻ പോകുന്ന സ്ത്രീകളുടെ വിചാരം മനോവിചാരം തന്നെ ആര് കല്ലുമാറ്റി തരുമെന്നുള്ളതാണ്. അതുകൊണ്ട് കല്ലറ വാതിക്കലേക്ക് ചെല്ലുമ്പോൾ കല്ല് നീങ്ങുന്നതായിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതം ആകാംക്ഷ വളരെ വലുതാണ്. ഇവിടെ കല്ല് മാറ്റി കിട്ടിയത് കണ്ട ഉടനെ അവൾ ഓടി ശിമോൻ പത്രോസിന്റെ അടുത്തും യോഹന്നാൻ സ്ലീഹായുടെ അടുത്ത്, യേശുവിന് ഏറ്റവും സ്നേഹമുള്ള ശിഷ്യനാണ് യോഹന്നാൻ, യോഹന്നാന്റെ അടുത്തും വന്ന് ഈ വിവരം പറയാ. അവർ രണ്ടുപേരും ഓടി കല്ലറയ്ക്കലെത്തി. കല്ലറയ്ക്കലെത്തിയപ്പോ ആദ്യം ഓടിയെത്തിയത് യോഹന്നാനാണെങ്കിലും പാതിക്ക ചെന്ന് നിൽക്കുന്നു. ശിമോൻ പിന്നാലെ വന്ന് അകത്തേക്ക് കയറി നോക്കുന്നു. അകത്തേക്ക് കയറി നോക്കുമ്പോ അവിടെ യേശുവിന്റെ ചുറ്റിയിരുന്ന ശീലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് അവർ അകത്ത് കിടന്ന് അവിടെ ഇല്ല, കല്ലറയ്ക്കൽ നിന്ന് കല്ലറയ്ക്കകത്തു നിന്ന് മൃതദേഹം മാറ്റി എന്നുള്ള വസ്തുത അറിഞ്ഞ് 9-ാമത്തെ വാക്യത്തെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തി നിൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. ആ വിഷയമൊന്നും അവരെ ബാധിക്കുന്നില്ല. പുനരുത്ഥാനം എന്ന് പറയുന്നത് ശിഷ്യന്മാരുടെ മനസ്സിനെ ഒട്ടും സ്വാധീനിച്ചിരുന്നില്ല. തിരുവഴുത്ത് പറയത്തില്ല, യേശു പറഞ്ഞ കാര്യമൊന്നും അവർ വിശ്വസിച്ചില്ല, അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ വേണമെന്നുള്ള മനസ്സിലാക്കും. അങ്ങനെ ആ ശിഷ്യന്മാർ വീട്ടിലേക്ക് പോയി. പത്രോസും യോഹന്നാനും യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവരോടി കല്ലറയ്ക്കിലെത്തി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കൃത്യമായി വിഷയത്തിൽ ബോധ്യം വരാതെ മടങ്ങുക. 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിളയിൽ അവൾ കല്ലറയ്ക്കലേക്ക് കുനിഞ്ഞു നോക്കിയപ്പോ യേശുവിന്റെ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ മൃതദേഹം കിടന്നിരുന്ന ശരീരം കിടന്നിരുന്ന സ്ഥലത്തിരിക്കുന്നത് കണ്ടു. അവർ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ കർത്താവിനെ എടുത്തോണ്ട് പോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൾ അവരോട് സംസാരിക്കുകയാണ്. അതിനുശേഷമാണ് ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു യേശു നിൽക്കുന്നത് കണ്ടു, യേശുവാണെന്ന് അറിഞ്ഞില്ല. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത, എന്തുകൊണ്ടാണ് മറിയ യേശുവിനെ അറിയാതിരുന്നത്? യേശുവുമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണല്ലോ, യേശുവിനെ ഏറ്റവും വേണ്ടപ്പെട്ട സ്ത്രീ ഗണത്തിൽപ്പെടുന്ന ആളുകളാണ്, യേശുവിനെ ഒത്തിരി സ്നേഹിച്ച ആളാണ്. മറ്റാരും യേശുവിനോട് പുലർത്തിയതിനേക്കാൾ, പ്രത്യേകിച്ച് ഈ സുവിശേഷം അനുസരിച്ച് മറ്റാരും യേശുവിനോട് പുലർത്തുന്നതിനേക്കാൾ സ്നേഹവും ആത്മാർത്ഥതയും പുലർത്തുന്നവളാണ്. അവള് അതിരാവിലെ കല്ലറയ്ക്കിലെത്തി. ഈ സംഭവം കണ്ടിട്ട് അപ്പോസ്തലന്മാരോട് പോയി പറയുന്നു. അപ്പോസ്തലന്മാരുടെ കൂടെ അവൾ കല്ലറയ്ക്കലേക്ക് മടങ്ങി വരുന്നു. അവര് കണ്ടിട്ട് മടങ്ങിപ്പോയി. എന്നാൽ മറിയ പുറത്ത് കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ട് നിൽക്കുക, എന്തൊരു അദമ്യമായ സ്നേഹമാണ്! അറിഞ്ഞിട്ടേ പോകൂ, കിട്ടിയിട്ടേ പോകൂ, മനസ്സിലായിട്ടേ പോകൂ എന്നുള്ള ഒരു ചിന്ത. ശിഷ്യന്മാരെ പുറത്ത് കാണിക്കുകയാണെന്ന് വിചാരിക്കരുത്. പത്രോസ് അങ്ങനെ ആ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിയെന്ന് പറയുമ്പോൾ, അങ്ങനെ മടങ്ങിയെന്ന് എഴുതുമ്പോ യേശുവിന്റെ പുനരുദ്ധാനം സംബന്ധിച്ച് യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവർ മടങ്ങിപ്പോയി എന്ന് വേണം വിചാരിക്കുക. ഒരു അന്വേഷണം നടത്തുവാനൊന്നും അവർ തയ്യാറല്ല, പോയി നോക്കി എന്നുള്ളതല്ല. എന്നാൽ മറിയ പോകാൻ തയ്യാറല്ല. മറിയയുടെ ക്രിസ്തുവിനോടുള്ള ആ വലിയ സ്നേഹം മറിയ നിർബന്ധിക്കുക. ഇത് അറിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ട് അങ്ങനെയാണ് ദൂതന്മാരുമായി മറിയ സംസാരിക്കുന്നത്. ദൂതന്മാരുമായി സംസാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ യേശു നിൽക്കുന്നത് കണ്ടു, യേശുവാണെന്ന് അറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, യേശുവാണെന്ന് മറിയയ്ക്ക് മനസ്സിലാകാതിരുന്നതിന്റെ കാരണം എന്താണ്? ഒരൊറ്റ കാരണമേ നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. കാരണം മറിയ തേടുന്നത് യേശുവിന്റെ മൃതശരീരമാണ്. നിക്കോദിമോസും യോസേഫും കൂടെ ശീലകളിൽ പൊതിഞ്ഞു കെട്ടി സുഗന്ധവർഗം വിട്ട് സംസ്കരിച്ചിരിക്കുന്ന മൃതദേഹമാണ് മറിയ അവസാനമായിട്ട് കണ്ടത്. ആ മൃതദേഹത്തെ കുറിച്ചുള്ള ധാരണകളാണ് മറിയയുടെ മനസ്സിൽ നിൽക്കുക. അപ്പൊ മറിയ തേടുന്നത് മരിച്ച യേശുവിനെയാണ്. മറ്റൊരിടത്ത് അവൾ പറയുന്നുണ്ട്, തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് യേശുവിനോട് സംസാരിക്കുകയാണ്, എന്റെ കർത്താവിനെ എവിടെയാണ് വെച്ചത്? ഇങ്ങി തന്നേരം ഞാനവനെ എടുത്തുകൊണ്ട് പോക്കോളാം. മറിയയുടെ വിചാരം അന്നാരത്തെ സൗകര്യത്തിന് ശാബതാണ്, ശാബതായതുകൊണ്ട് അപ്പോഴത്തെ സൗകര്യത്തിന് തൊട്ടടുത്തൊരു കല്ലറ വെച്ചു എന്നേ ഉള്ളൂ. ആ കല്ലറ യേശുവിന്റെ ഉടമസ്ഥതയിലുള്ളതല്ല. എന്നാൽ ശാബത് കഴിഞ്ഞപ്പോ അതിന്റെ അസൗകര്യങ്ങൾ മനസ്സിലാക്കി ഒരുപക്ഷെ ആ ഉടമസ്ഥനെടുത്ത് മാറ്റിയതാകാം ഈ കല്ലറ. മറ്റാർക്കോ വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ യേശുവിന്റെ അത്യാവശ്യ സമയത്ത് യേശുവിനെ സംസ്കരിച്ചിട്ട് പിന്നീട് മാറ്റിയതാകാം എന്നുള്ള ചിന്ത ആയിരിക്കാം മറിയ ഭരിക്കുക. പ്രിയപ്പെട്ടവരെ, മൃതദേഹം തേടുന്ന മറിയ യേശു, ഈ മൃതപ്രായനായ മരിച്ച യേശുവിനെ അന്വേഷിക്കുന്ന മറിയയ്ക്ക് അവളുടെ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് മരിച്ച ക്രിസ്തുവാണ്, അടക്കപ്പെട്ട ക്രിസ്തുവാണ്, വേദനയേറ്റ ക്രിസ്തുവിന്റെ ശരീരമാണ്, ശവസംസ്കാരം ചെയ്യപ്പെട്ട ക്രിസ്തുവാണ് മറിയയുടെ മനസ്സിൽ നിൽക്കുക. അതുകൊണ്ട് എത്ര പരിചയമുണ്ടായിട്ടും എത്ര അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയുണ്ടായിട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ജീവനുള്ള ക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ, ആ ക്രിസ്തുവുമായി പൊരുത്തപ്പെടുവാൻ മറിയയുടെ മനസ്സ് തയ്യാറായില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. യേശു നിൽക്കുന്നത് കണ്ടിട്ട് യേശു ആണെന്ന് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ യേശുവിനെ പരിചയമില്ലാത്ത ആളല്ല, മറിച്ച് യേശുവിനെ അവൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. മരിച്ച ക്രിസ്തുവിനെ തേടുന്ന മറിയയുടെ മനസ്സ് ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ പ്രാപ്തിയുള്ളതായില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ. ഇതൊരു വലിയ പ്രശ്നമാണ്. അതായത് നമ്മൾ യേശുവിനോടുള്ള സ്നേഹം ആത്മാർത്ഥത ഇതിനൊന്നും യാതൊരു കുറവുമില്ല. എന്നാൽ അതേസമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ ഇട്ടിരിക്കുന്ന ചില അതിർവരമ്പുകളുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ആകാനേ സാധ്യതയുള്ളൂ എന്ന് നമ്മുടെ മാനുഷികമായ ബുദ്ധിയിലും ധാരണയിലും നമ്മൾ രൂപപ്പെടുത്തുന്ന ചില വരികൾക്കപ്പുറത്തേക്ക് ക്രിസ്തുവിനെ കാണുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കുന്നില്ല. ഇവിടെയാണ് മറിയ പരാജയപ്പെട്ടത്. ഞാൻ മറിയയുടെ പരാജയമെന്ന് തന്നെയാണ് ഈ വാക്യത്തെ വിശേഷിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം അദമ്യമായ സ്നേഹത്തിന്റെ ഉടമയായി മറിയ നിന്നിട്ടും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വിഷണ്ണ ഭാവത്തിൽ മറിയ നിൽക്കേണ്ടി വരുന്ന ഒരു ദുര്യോഗം. മനസ്സ് അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് സമ്മതിക്കേണ്ടതിന് പകരം അത് യേശു ആയിരിക്കില്ല, ആയിരിക്കാൻ സാധ്യതയില്ല, യേശു അല്ല അത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മാനസികാവസ്ഥ. ഇതാണ് സഹോദരങ്ങളെ വിശ്വാസത്തിന്റെ, ഒരു ഭക്തന്റെ വിശ്വാസത്തിന്റെ തലം. ക്രിസ്തുവിനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ ഒരു വശത്താണ്. എന്നാൽ എത്ര സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിലും അവനെ ദൈവമായി വിശ്വാസത്തിന്റെ തലത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നമുക്ക് അവനോട് ചേർന്ന് നിൽക്കുവാനും അവന്റെ അനുഗ്രഹകരവും രക്ഷാകരവുമായ ദൗത്യങ്ങളെ ബോധ്യപ്പെടാനും കഴിയുകയുള്ളൂ. ഈ ആത്മാർത്ഥതയ്ക്കും സ്നേഹത്തിനും ഒന്നും കുറവില്ല, പക്ഷേ വിശ്വാസത്തിന്റെ തലത്തിൽ ക്രിസ്തുവിനെ അതിന്റെ പൂർണ്ണത ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മക്കാരത്തിൽ മറിയാണ് താരതമ്യേന മറ്റുള്ളവരെക്കാൾ ഏറ്റവും ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കുന്നത്. നമുക്ക് ആർക്കും അവളുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യാനൊക്കില്ല. അവളുടെ ഒരു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന് പകരക്കാരില്ല. പത്രോസില്ല, യോഹന്നാനില്ല, മറ്റ് സ്ത്രീകൾ ആരുമില്ല. രണ്ടുമൂന്ന് പേര് പോയതിനപ്പുറത്ത് മറ്റ് സുവിശേഷങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും അതിൽ ഒന്നാം നിരയിൽ നിൽക്കുന്നത് മക്തനക്കാര്യത്തിൽ മറിയ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. യേശുവിനെ ഏറ്റവും സ്നേഹിക്കുകയും യേശുവിനോട് ഏറ്റവും ആത്മാർത്ഥത പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ആളിന് പോലും വിശ്വാസത്തിന്റെ തലത്തിലേക്ക് ഉയരാൻ കഴിയുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ എളിയ ജീവിതം, നമ്മുടെയൊക്കെ പരിമിതമായ ജീവിതം, നമ്മൾ ക്രിസ്തുവിനോടുള്ള ആത്മാർത്ഥത ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷ ആശാഴ്ച ശുശ്രൂഷയിലൊക്കെ പ്രദർശിപ്പിക്കുവാൻ മനസ്സുകൊണ്ട് ശ്രമിച്ചവരാണ്. പക്ഷേ ഈ ആത്മാർത്ഥതയും സ്നേഹവും ഒന്നും വിശ്വാസത്തിന്റെ തലത്തിലേക്ക് നമ്മെ ഉയർത്തുന്നില്ലെങ്കിൽ അവിടെ ഒരു അപരിചിതത്വഭാവം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നമുക്കറിയാം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നമുക്ക് പരിചയമില്ല. ഇതാണ് ഇവിടുത്തെ കോൺട്രഡിക്ഷൻ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അറിഞ്ഞ് മടങ്ങുന്ന ഒരു സമൂഹം, എന്നാൽ ആ സമൂഹത്തിൽ യേശുവിനോട് ഏറ്റവും ആത്മാർത്ഥതയുള്ള ആളിന് പോലും ഉദ്ധിതനായ ക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നില, നമ്മുടെ നിലവാരം എത്രമാത്രം പരിതാപകരമാണ് എന്നുള്ളത് നാം പറഞ്ഞു. ഇതൊരു വലിയ ഒരു നമ്മളെ തോൽപ്പിക്കുന്ന, പരാജയപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. വിശ്വാസത്തിൽ തോറ്റുപോകുക, സ്നേഹത്തിലും ആത്മാർത്ഥതയിലും മുൻപന്തി നിൽക്കുക. ഇത് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന വേദപുസ്തകത്തിലെ ഒരു ഭാഗം, ദൈവസന്നിധിയിൽ ധൂപം കാട്ടാൻ പോയൊരു പുരോഹിതനാണ്. അദ്ദേഹത്തെ പറയുന്നത് അവരിരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളെ സംബന്ധിച്ച് കുറ്റമില്ലാത്തവരുമായിരുന്നു എന്ന. വളരെ മനോഹരമായൊരു സാക്ഷ്യം. ഒരു പുരോഹിത കുടുംബം നീതിയോടെ ജീവിക്കുകയും കർത്താവിന്റെ എല്ലാ കൽപ്പനകളിലും കുറ്റമറ്റവരായി ജീവിക്കുകയും ചെയ്തൊരു പുരോഹിതൻ ധൂപം കാട്ടുവാൻ അവന് നറുക്ക് വീണതനുസരിച്ച് അതിവിശുദ്ധ സ്ഥലത്തേക്ക് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കടന്നുപോകും. ഒത്തിരി നാളത്തെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അങ്ങനെ ഒരു നറുക്ക് വീഴുക. ധൂപം കാട്ടുവാനായിട്ട് പോയ പുരോഹിതൻ വിശുദ്ധ മത്ബഹായോട് അതിവിശുദ്ധ സ്ഥലത്തോട് ചേർന്ന് ദൈവത്തിന്റെ ദൂതനെ കാണുക. ദൈവത്തിന്റെ ദൂതന്റെ സന്ദർശനം ആ മനുഷ്യനെ അത്ഭുതമുളവാക്കി. ദൂതൻ പറയുകയാണ്, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. പ്രിയപ്പെട്ടവരെ, സക്കറിയ പുരോഹിതന്റെ ജീവിതത്തിലേക്ക് നല്ലവനായി ദൈവകൽപ്പനകളിൽ കുറ്റമില്ലാത്തവനായി ആത്മാർത്ഥതയുള്ള പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു കാര്യത്തിലും സക്കറിയാവിനെ നമുക്ക് മാറ്റി നിർത്താനൊക്കില്ല. ഒരു ബലഹീനത, കുഞ്ഞുങ്ങളില്ലായിരുന്നു, മക്കളില്ലായിരുന്നു എന്നുള്ള ബലഹീനത ഒഴികെ ബാക്കി എല്ലാത്തിലും സക്കറിയാവ് ഒരു പെർഫെക്റ്റ് പ്രീസ്റ്റ് എന്നുള്ള രീതിയിലാണ് ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുക. പക്ഷെ എന്താ സംഭവിക്കുക? നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭവതിയാകും, അവളൊരു മകനെ പ്രസവിക്കുകയോ അവനെ യോഹന്നാൻ എന്ന് പേര. ഈ വിഷയമൊക്കെ പറയുമ്പോ സക്കറിയാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെ സംഭവിക്കും? അത് വായിച്ചപ്പോ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന് പറയുമ്പോൾ തന്നെ സക്കറിയാവിന്റെ മനസ്സിലുണ്ടാകുന്ന ഏത് പ്രാർത്ഥനയാണ്? കാരണം ഞാനീ പ്രാർത്ഥന ഉപേക്ഷിച്ച പ്രാർത്ഥനയ്ക്കാണ് ഇപ്പൊ മറുപടി ഉണ്ടാകുക. സക്കറിയാവിന്റെ മനസ്സിൽ നിന്ന് പോയ പ്രാർത്ഥന, കാരണം മാനുഷിക ഗതിയിൽ അസ്വാഭാവികമെന്ന് തോന്നുന്നത് കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് സക്കറിയാവ് വിരാമം കുറിച്ചു. പ്രാർത്ഥിക്കുന്ന ആ സമയത്തും അതിനുവേണ്ടി സക്കറിയാവ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ മറുപടി സക്കറിയാവ് അവിശ്വസിക്കാൻ തരവില്ല. പ്രാർത്ഥനയൊക്കെ ഉപേക്ഷിച്ചു. ഇനിയും എന്റെ ഭാര്യ വയസ്സ് എന്നവളാണ്, ഞാൻ വൃദ്ധനാണ്, ഇനി കുഞ്ഞുങ്ങളുണ്ടാവുക അസാധ്യമാണ്, അതുകൊണ്ട് അതുമായി പൊരുത്തപ്പെട്ട് ഓക്കെ, ഒരു ഭക്തന്റെ സ്വഭാവത്തിൽ ഉണ്ടാവേണ്ട കാര്യമാണ്, ദൈവത്തിന്റെ ഹിതം അതല്ലെങ്കിൽ അതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ടേക്കാം എന്നുള്ള തരത്തിലേക്ക് സക്കറിയാവ് തന്റെ മനസ്സിനെ രൂപപ്പെടുത്തി അതുമായിട്ട് ചേർന്നു പോവുക. ഇവിടെയാണ് മലാഖിയുടെ വാക്ക് സക്കറിയാവിനെ സംശയാലുവാക്കിയത്. എങ്ങനെ സംഭവിക്കും? അവിടെ നാം വായിക്കുന്നുണ്ടല്ലോ, നീ അത് സംസാരിക്കും വരെ ഊമനായി തീരുമെന്ന്. അത് ഒരു അടയാളമാണ് ശിക്ഷ എന്ന് പറയുന്നതിനേക്കാൾ. സക്കറിയാവ് കുറെ കൂടെ ആ നടക്കാൻ പോകുന്ന സംഭവവുമായി മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാൻ ദൈവം കൊടുത്ത ഒരു അടയാളമായിട്ട് അതിനെ കാണുന്നതാണ് നല്ലതെന്നാ തോന്നുക. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് എല്ലാ കൽപ്പനകളിലും കുറ്റമില്ലാത്തവൻ, നീതിയുള്ളവൻ, കുടുംബമായി തങ്ങൾക്ക് ദൈവം വെച്ച് നീട്ടിയ നഷ്ടങ്ങളെ അല്ലെങ്കിൽ നിഷേധങ്ങളെ എല്ലാവർക്കും കൊടുത്തിട്ടും തങ്ങൾക്ക് ലഭിക്കാതിരുന്ന സൗഭാഗ്യങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ ഒരു നേർച്ച പോലെ യാഗം പോലെ സമർപ്പിച്ച് മുന്നോട്ട് നീങ്ങിയ സക്കറിയാവിനും വിശ്വാസത്തിന്റെ കാര്യത്തിൽ സക്കറിയാവ് തോറ്റുപോയി. ഇത് അതുകൊണ്ട് ഈ ആത്മാർത്ഥതയും സ്നേഹവും കൽപ്പനകളുടെ പ്രമാണവും ഒക്കെ എത്രമാത്രം കൃത്യതയോടെ നിർവഹിച്ചാലും അത് വിശ്വാസത്തിന്റെ തലത്തിൽ രൂപപ്പെട്ടു വരുന്നില്ല എങ്കിൽ നമ്മൾ പരാജിതരായിത്തീരും എന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, മക്നലക്കാരത്തി മറിയയുടെ പരാജയം എന്ന് ഞാൻ പറയാൻ കാരണം അവളുടെ തീവ്രവും തീക്ഷ്ണവുമായ ആത്മാർത്ഥതയുടെ നടുവിൽ ഒരു ഉദ്ധിതനായ ക്രിസ്തുവിനെ തേടുവാൻ അവൾക്ക് സാധിച്ചില്ല എന്നുള്ളത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായത്തിൽ യേശു ശിഷ്യന്മാരെ ചാർത്തിക്കുന്നുണ്ട്. അതായത് മക്നലക്കാരത്തി മറിയ വന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ വിശ്വസിച്ചില്ല. രണ്ടുപേര് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി, പോയ വഴിക്ക് അവരോട് സംസാരിച്ചു, അവർ വന്ന് പറഞ്ഞു, അതും വിശ്വസിച്ചില്ല. അപ്പൊ ശിഷ്യന്മാര് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ വിശ്വസിക്കാത്തതിൽ അവരുടെ ഹൃദയകാഠിന്യത്തെ കുറിച്ച് യേശു ശാസിക്കുന്നതായി വിശുദ്ധ മർക്കോസ് 16 അധ്യായത്തിൽ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താ നമുക്ക് ക്രിസ്തുവിനോടുള്ള ആത്മാർത്ഥത? ഞാനിത് പറഞ്ഞപ്പോ മക്തനക്കാരത്തിൽ മറിയയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അവിടെ പോലും നമുക്ക് എത്താൻ ഒക്കുന്നില്ല. ക്രിസ്തുവിനോടുള്ള ആത്മാർത്ഥതയെ നമ്മൾ ഒത്തിരി പിൻപിലേക്ക് മാറുക. നമ്മൾ പിൻപിലാണ് സത്യത്തിൽ. ഞാനിത് തുറന്ന ഒരു സംസാരം പോലെ പറയുകയാണ്, നമ്മളോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ലേ നമ്മളൊരു ക്രിസ്തുവിനെ തേടുന്നത്. 7 ഭൂതങ്ങളെ പുറത്താക്കിയ മക്തലക്കാരത്തി മറിയ, സുവിശേഷങ്ങൾ മറ്റൊരിടത്തും പരിഗണിക്കാത്ത പരാമർശിക്കാത്ത മറിയ, ഇത്രയും ആവേശത്തോടെ ക്രിസ്തുവിന്റെ കൂടെ പോകേണ്ട കാര്യമുണ്ടോ? കൂടുതൽ അനുഗ്രഹം കൈപ്പറ്റിയ ആളുകളൊക്കെ മാറി നിൽക്കുമ്പോ പോകേണ്ട കാര്യമുണ്ടോ? ക്രിസ്തുവിനോടുള്ള ആത്മാർത്ഥതയും ബന്ധവും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു പുനരന്വേഷണം നടത്തേണ്ട ഒരു വിഷയമാണ്. എന്താണ്, ആരാണ് ക്രിസ്തു എന്നുള്ളതിനെ കുറിച്ച്. എന്നാൽ ആ ആത്മാർത്ഥത പ്രദർശിപ്പിക്കുമ്പോൾ തന്നെ അവിടെ വിശ്വാസത്തിന്റെ തലം പരാജിതമാകുന്നു എന്നുള്ളതാണ്. എബ്രായ ലേഖനം 11:6 നാം വായിക്കുന്നുണ്ട്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയും. അടിസ്ഥാനപരമായി ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്ഥാനം എന്താന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്ഥാനം എന്താന്നുള്ളതല്ല. ഞാനത് രണ്ടായിട്ട് ഡൈവേർട്ട് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുക. ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്ഥാനം എന്താന്നുള്ളത്, കാരണം വിശ്വാസവും ഹൃദയവുമായിട്ടാണ്, മനസ്സുമായിട്ടാണ് ബന്ധം. ജീവിതത്തിൽ നമ്മൾ രാവിലെ പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും, ആരാധന നടത്തും, ക്രിസ്തുബന്ധിതമാണ്, പേര് ക്രിസ്തീയമാണ്, ഇതൊക്കെ ശരിയാണ്. എന്നാൽ ഹൃദയപൂർവമായ ക്രിസ്തുബന്ധത്തെക്കുറിച്ച് ഒരു പുനർ അന്വേഷണം നടത്തേണ്ട കാര്യം. മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലേക്ക് ലാസറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കടന്നു ചെല്ലുന്ന ക്രിസ്തു വിശുദ്ധ യോഹന്നാൻ 11 പറയുന്നൊരു കാര്യം, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നുള്ളത്. കാരണം ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഈ സാധാരണ ലൗകികമായ കാഴ്ചകളും അവിടെ നടക്കുന്ന രോഗശാന്തി അത്ഭുതങ്ങൾക്ക് അപ്പുറം ദൈവത്തിന്റെ മഹത്വം കാണുന്നു. നഥാനിയലിനോട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ദൈവപുത്രനാണ്, നീ സാക്ഷാൽ ഇസ്രായേൽ ഇവനെ കപടമില്ല എന്ന് നഥാനിയലിനെ കുറിച്ച് പറയുമ്പോ നീ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോ, ഞാനിത് പറയുന്നത് കൊണ്ടാണോ നീ വിശ്വസിക്കുന്നത്, നീ ഇതിനേക്കാൾ വലിയത് കാണും. സഹോദരങ്ങളെ, ഇതുവരെ കണ്ടതിനേക്കാൾ വലുത് കാണാനുള്ള ക്ഷണമാണ് ക്രിസ്തുബന്ധത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ രൂപപ്പെടുക. ഇതുവരെ കണ്ടത് ദുഃഖവെള്ളിയാഴ്ച കുഴിച്ചിട്ട യാഥാർത്ഥ്യത്തെ, ക്രിസ്തുവിനെയാണ്, മരിച്ച ക്രിസ്തുവിനെ, അടക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്, അതിനേക്കാൾ വലിയത് കാണാനുള്ള ക്ഷണമാണ് പുനരുത്ഥാനത്തിന്റെ നാളുകൾ നമ്മുടെ മുമ്പാകെ രൂപപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ ഇത് ഒരു ആവേശത്തോടെ ഏറ്റുവാങ്ങിയത് പരിശുദ്ധനായ പൗലോസ്ലേഹാണ്. ഉദ്ധിതനായ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു എന്ന് ഏറ്റവും അധികം ആവർത്തിക്കുന്നത് പൗലോസ്ലേഹാണ്. കൊരിന്ത്യ ലേഖനം 1 Cor 15 വായിച്ചാൽ ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം ഉയർത്തും. പൗലോസ്ലേഹാ ലേഖനം 3:1 നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ഭാഗത്തിരിക്കുന്ന ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ എന്ന് നമ്മളോട് പറയും. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഒരു ചെറിയ വിഷയം, എന്നാൽ അതൊരു വലിയ ഗഹനമായ വിഷയമാണ്. സാധാരണ പ്രസംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടെ പ്രാധാന്യത്തോടെ നാം സ്വീകരിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്കപ്പുറം ക്രിസ്തു എന്താണ് എന്നറിഞ്ഞ് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയും. യേശു പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ശിഷ്യന്മാരെ അവസാന യേശുവിനോട് പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ. മക്തല കാര്യത്തിൽ മറിയയുടെ ആത്മാർത്ഥത, ആവേശം, സ്നേഹം, ക്രിസ്തുവിനോടുള്ള കടപ്പാട്, ഇതൊന്നും നമുക്ക് അവളെ ചോദ്യം ചെയ്യാനൊക്കില്ല. എന്നിട്ടും ഉദ്ധിതനായ ക്രിസ്തുവിനെ ആദ്യ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാതെ കൊണ്ട് അവളുടെ മനസ്സ് തടസ്സമായതെന്ന്, മനസ്സ് തടസ്സമായതിന്റെ കാരണം മനസ്സിൽ നിൽക്കുന്നത് മരിച്ച ക്രിസ്തുവാണ്. മരിച്ച ക്രിസ്തുവിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലേക്ക് നമ്മുടെ മനസ്സ് ഉണരുന്ന ഉയരുന്ന ദിനങ്ങളാണിത്. കഴിഞ്ഞ ഈ ആഴ്ചയിൽ ഈ സമയത്തൊക്കെ മരിക്കാനുള്ള ക്രിസ്തുവിലായിരുന്നു നമ്മുടെ മനസ്സുടക്കപ്പെട്ടിരുന്നതെങ്കിൽ, അതിനോട് ചുറ്റിപ്പറ്റിയായിരുന്നു നമ്മുടെ മനസ്സിന്റെ ഭാവഭേദങ്ങളെങ്കിൽ, ഇന്ന് ഉദ്ധിതനായ ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ്. പൗലോസ് അപ്പോസ്തലനെ പോലെ ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. പൗലോസ് പറയാണ്, അകാല പ്രജ എന്ന് പറഞ്ഞ മാസം തികയാതെ പ്രസവിച്ച, രൂപങ്ങളൊന്നും എത്തിയിട്ടില്ലാത്ത, ഒരു പൂർണതയിലെത്താത്ത അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി എന്ന അപ്പോസ്തലൻ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ദമസ്കോസിൽ വീണ പൗലോസ് ഉദ്ധിതനായ ക്രിസ്തുവിനെ തിരിച്ചറിയും. എന്താ ഉദ്ധിതനായ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കാരണം? അടക്കപ്പെട്ടവനാണ് യേശു, മരിച്ചടക്കപ്പെട്ടവനാണ് യേശു എന്നുള്ള ധാരണയിലാണ് പൗലോസ് യേശുവിനെതിരായിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്, ക്രിസ്ത്യാനികളെ കൊന്നെടുക്കാൻ തുടങ്ങിയത്. നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാനെന്ന വാക്ക് കേട്ടപ്പോഴാണ് അടക്കപ്പെട്ട ക്രിസ്തുവിന്റെ തുറക്കപ്പെട്ട കല്ലറയെ കുറിച്ച് പൗലൂസിന് ശൗലിന് ബോധ്യമായത്, പൗലൂസിലേക്ക് നയിക്കുന്നത്. അടക്കപ്പെട്ടവനായ ക്രിസ്തുവിന്റെ തുറക്കപ്പെട്ട കല്ലറയാണ് പൗലൂസിനെ ക്രിസ്ത്യാനിയാക്കിയത്, ക്രിസ്തുവിൽ ആവേശമുള്ളവാക്കിയത്, ക്രിസ്തുവിൽ ആവേശമുള്ളവനാക്കി തീർത്തത്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഉദ്ധിതനായ ക്രിസ്തുവാണ്, ജയിച്ചവനായ ക്രിസ്തുവാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. അവനോട് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ അവൻ ജയിച്ചതുപോലെ ഈ പ്രശ്നങ്ങളെ ജയിക്കാൻ നമുക്ക് കഴിയും. വിശ്വാസത്തിന്റെ തലത്തിൽ അവനെ നമുക്ക് ഉദ്ധിതനായ ക്രിസ്തുവായി മനസ്സിലാക്കാം. ലോകം നേരിടുന്ന പ്രതിസന്ധി, നാം വ്യക്തിപരമായി നേരിടുന്ന പ്രശ്നം, നമ്മുടെ കുടുംബം അനുഭവിക്കുന്ന ദുരിതം, ഇതിലെല്ലാം ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം, ധൈര്യം നമുക്ക് ആവേശമാവട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് കഴിഞ്ഞ ഈസ്റ്റർ സന്ദേശത്തിൽ പറഞ്ഞ മനോഹരമായ ഒരു ആശയമുണ്ട്, വീട്ടിലെത്തി സമാധാനം കൊടുക്കുന്ന, വീട്ടിൽ സമാധാനം ആശംസിക്കുന്ന ഉദ്ധിതനായ ക്രിസ്തു. അടയ്ക്കപ്പെട്ട മുറിയിൽ ഭയപ്പെട്ട് കഴിഞ്ഞ ശിഷ്യന്മാർ, നമ്മുടെ അവസ്ഥയാണ്, അതിന്റെ നടുവിലേക്ക് വന്ന് ആണിപ്പാടുള്ള കൈ ഉയർത്തി അവരെ അനുഗ്രഹിക്കുന്ന, സമാധാനം നൽകുന്ന ആണിപ്പാടുള്ള ക്രിസ്തു മരിച്ച ക്രിസ്തുവാണ്. അനുഗ്രഹിക്കുന്ന ക്രിസ്തു ഉദ്ധിതനായ ക്രിസ്തുവാണ്. ആണിപ്പാടുകൾ മരിച്ച ക്രിസ്തുവിനെയും അനുഗ്രഹത്തിന്റെ സമാധാനത്തിന്റെ ആശംസ ഉദ്ധിതനായ ക്രിസ്തുവിനെയും ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ മരിച്ച ക്രിസ്തുവിൽ നിന്ന് ഉദ്ധിതന, ഇവൻ തന്നെയാണ് മരിച്ച ക്രിസ്തുവെന്ന് ഉദ്ധിതനെ ശിഷ്യന്മാർ അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മറിയയുടെ ആത്മാർത്ഥതയും മറിയ പൗലോസ് അപ്പോസ്തലൻ തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച മറിയ പിന്നീട് തിരിച്ചറിയുന്നുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല എന്ന് മാത്രം. ക്രിസ്തുവിനെയും കൊണ്ടാണ് അവൾ മടങ്ങുന്നത്, അവൾ വിജയിച്ചാണ് മടങ്ങുന്നത്. വിശ്വാസത്തിൽ തലനാരിഴ പോലും നഷ്ടങ്ങളും പരാജയങ്ങളും സംഭവിക്കാതെ പൗലോസിനെ പോലെ ഉദ്ധിതനെ മനസ്സിലാക്കി തീഷ്ണതയോടെ അവന്റെ പിന്നിൽ അണിനിരക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രകാശത്തിന്റെ ദിനമാ, മനസ്സും പ്രകാശിക്കണം, മുഖവും പ്രകാശിക്കണം. നിരാശ മാറണം, ഈ അന്ധകാരത്തിന്റെ നിഴല് മാറണം. എന്ത് പ്രശ്നം വന്നാലും ഉദ്ധിതൻ നമ്മെ സഹായിക്കുമെന്നുള്ള ധാരണയെ നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്താം. ദൈവം അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹിതരെ, ഉദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛൻ ഇന്നും കാലിക പ്രസക്തമായ ചില ആശയങ്ങളെ വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരാധനയിലൂടെ നമ്മുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കുമൊക്കെ വീണ്ടും തിരിതെളിച്ചെടുത്ത യേശു തമ്പുരാന്റെ ഉത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു സംഭവം എന്ന് പറയാമെങ്കിലും അത് കൊച്ചതല്ല എന്ന് അച്ഛൻ തന്നെ വിശേഷിപ്പിച്ചു. വളരെ ശരിയാണ്. 20:14 അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു യേശു നിൽക്കുന്നത് കണ്ടു, യേശു എന്ന് അറിഞ്ഞില്ല താനും. യഥാർത്ഥത്തിൽ ഉത്ഥാനത്തിന് ശേഷം ധാരാളം പേരെ യേശു തമ്പുരാൻ സംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ മേരി ഓഫ് മഗ്ദലയെ ആദ്യമായി കാണുവാൻ മേരിക്കാണ് ദൈവം ഭാഗ്യം കൊടുത്തത്. യേശു തമ്പുരാൻ സ്പർശിക്കുവാൻ ഭാഗ്യം കൊടുത്തത് വിശുദ്ധനായ തോമാസ് ലിഹായിക്കും. കുറ്റമേറ്റുപറഞ്ഞ് മനസ്താപത്തോടുകൂടി ജീവിതക്രമത്തെ പുനരാവിഷ്കരിക്കുവാൻ ദൈവം ഭാഗ്യം കൊടുത്തത് വിശുദ്ധനായ പത്രോസിനുമാണ്. ധാരാളം പേരെ എടുത്തു പറയാമെങ്കിലും ഈ മൂന്ന് പേരുകളെ ഞാൻ ആമുഖത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മഗ്ദലീനക്കാരിക്ക് മറിയ മരിച്ച ക്രിസ്തുവിനെ അന്വേഷിച്ചു എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. യഹൂദന്മാർ ക്രിസ്തു എന്ന അധ്യായം അടഞ്ഞതായി ചിന്തിച്ചു. ശിഷ്യന്മാർ സ്വന്തം തൊഴിൽ തേടുവാൻ ഉള്ള ആലോചന നിരാശയുടെ ഭാഗമായിട്ട് എടുക്കുകയും ചെയ്യുമ്പോൾ, പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഭാഗമായി നമ്മൾ ചിന്തിച്ചാലും ദൈവം തമ്പുരാനോട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യപ്പെടും. നമുക്ക് തന്നെ അറിയാം അത് ദൈവത്തിന് ചേരുന്നതല്ല, നമുക്ക് തന്നെ അറിയാം അത് ദൈവമായിട്ട് നടപ്പാക്കി തരാനും ബുദ്ധിമുട്ടാണെങ്കിലും അത് നടക്കാതെ വന്നാൽ ക്രിസ്തുവിനെ ഇപ്രകാരമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. മരിച്ച ക്രിസ്തുവിനെ അന്വേഷിച്ച മഗ്ദലീനക്കാരി മറിയയെ പോലെ അധ്യായം അടഞ്ഞതായി ചിന്തിച്ചു നമുക്ക് അടുത്ത വഴി തേടാം, അല്ലെങ്കിൽ അടുത്ത മതത്തിലേക്ക് മാറാം, അടുത്ത സമൂഹത്തിലേക്ക് മാറാം എന്ന ചിന്തയും പലപ്പോഴും നമ്മൾ കാഴ്ചവെക്കുമ്പോൾ, ഈ മഗ്ദലീനക്കാരിക്ക് മറിയമിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇതിനോട്. അച്ഛൻ പറഞ്ഞ ആശയത്തെ ഞാൻ അങ്ങേയറ്റം അംഗീകരിച്ചുകൊണ്ട് ഒരു വാക്കും കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. അച്ഛൻ പറഞ്ഞത് മറിയം യഥാർത്ഥത്തിൽ സുഗന്ധദ്രവ്യമായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ള ക്രമീകരണം മനസ്സിൽ കണ്ടുകൊണ്ട് അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യം കണ്ടപ്പോൾ അതിനുള്ള ആശ്ചര്യം മനസ്സിൽ സൂക്ഷിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവായിട്ട് മറിയയ്ക്ക് തിരികെ കാണുവാൻ, അല്ലെങ്കിൽ മനസ്സിൽ കാണുവാൻ, അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ മഗ്ദലീനക്കാരിക്ക് സാധിക്കുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് നടക്കാറുണ്ട്. പക്ഷെ അച്ഛൻ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ അതിന്റെ ഉപസംഹാരത്തിലൊരു കാര്യം പറഞ്ഞു, അതിന്റെ രണ്ടാമത്തെ ഡയമെൻഷൻ. ആ ഭാഗത്തേക്കാണ് നമുക്കിപ്പോഴും കയറാൻ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലം. ഇതെല്ലാം കണ്ടു, സംഭാഷണം അവസാനിപ്പിച്ചിട്ട് ക്രിസ്തുവിനെയും കൊണ്ട് അല്ലെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്ന വാർത്തയെ സംശയത്തിനപ്പുറമായി മനസ്സിൽ ഉൾക്കൊള്ളുകൊണ്ട് നേരെ ചെന്ന് ശിഷ്യന്മാരുടെ മുമ്പിലേക്ക് പറയുവാനും അവരെ ധൈര്യപ്പെടുത്തുവാനും ഒരു ഓട്ടമാണ്. ആ ഓട്ടം നമ്മുടെ ഹൃദയത്തിൽ കഴിഞ്ഞ ഈസ്റ്ററിന് ശേഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിപരീത ക്രമത്തിലുള്ളൊരു ഓട്ടമാണ്. വീണ്ടും നമുക്ക് പഴയതിലേക്ക് പോകാനുള്ള ഒരു ഓട്ടമായിരുന്നു ഈസ്റ്റർ ദിവസം കൊണ്ടുണ്ടായിരുന്നത്. സാംക്രമിക രോഗം മൂലം ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണെങ്കിലും ഈ 50 ദിവസം കൊണ്ട് നമ്മൾ എന്തൊക്കെ ആർജിച്ചുവോ അതിനെയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ ഈ കല്ലറയിൽ നിൽക്കുന്ന മറിയമ്മിനെ കാണുന്നത് 50 ദിവസം നോമ്പിലൂടെ നമുക്കൊക്കെ ദൈവം തന്ന കൃപയായിട്ടാണ്. ഈ കല്ലറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആദ്യം സംശയം ഉണ്ടായിരുന്നു, ഈ നോമ്പി കയറണോ വേണോ, ഈ വർഷം സാംക്രമിക രോഗമല്ലേ, ഈ നോമ്പൊന്ന് മാറ്റിവെച്ചാൽ എന്താ, അല്ല ഇത് കൊള്ളിയാഴ്ച ഈ വർഷം ഇച്ചൂടെ സമയം കുറച്ചുകൂടെ, ഇങ്ങനെ ഒത്തിരി സംശയമായിട്ട് നമ്മൾ നിൽക്കുന്നത് മഗ്ദലനക്കാരി മറിയം കല്ലറയുടെ മുമ്പിൽ നിന്നത് പോലെയാണ്. പക്ഷെ അത് കഴിഞ്ഞു, സന്തോഷ ദിവസം വന്നു, ഉത്ഥാന പെരുന്നാൾ. ഈ ഉത്ഥാനത്തിന് ശേഷം അതും അച്ഛൻ വ്യക്തമായിട്ട് ഒരു വാക്കിലൂടെ പറഞ്ഞു, ഹൃദയത്തിൽ കർത്താവ് ഉത്ഥാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകള്, മനോഭാവം, ദിനചര്യകള് ഒക്കെ അപ്രകാരമാകണം. അത് മാറിയിട്ടില്ല എങ്കിൽ ഇപ്പോഴും കല്ലറയുടെ സമീപത്ത് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ പറ്റാതെ നിൽക്കുന്ന മഗ്ദലനക്കാരിക്ക് മറിയയാണ് ഞാനും നമ്മളുമൊക്കെ. ഞാൻ എന്നെ കുറിച്ചൊന്ന് പറയുക. രണ്ടാമത്, ഈ മഗ്ദലനക്കാരി മറിയയുടെ രണ്ടാമത്തെ മുഖം എന്തെന്ന് ചോദിച്ചാൽ, ഇതിനെ അതിജീവിച്ച് ഈ നോമ്പുകാലം ഭംഗിയാക്കി സാംക്രമിക രോഗത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞു പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിലും ഞാൻ വീട്ടിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് വീട്ടിലൊരു തടിക്കുരിശിന്റെ മുമ്പിലിരുന്ന് ആ വിശ്വാസം ഏറ്റുപറഞ്ഞ് ആ കുമ്പിടിലും പ്രാർത്ഥനയും ഒക്കെ നടത്തി വീണ്ടും ശിഷ്യന്മാരുടെ സമൂഹത്തിലേക്ക്, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലേക്ക് ഇറങ്ങി ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന മഗ്ദലനക്കാരത്തിയുടെ രണ്ടാമത്തെ ഒരു മുഖമുണ്ട്. ഇതിൽ ഏതിൽ നമ്മൾ നിൽക്കുന്നു എന്ന് ശാന്തമായി കണ്ടുപിടിക്കാൻ ഈ ശക്തമായ സന്ദേശം പ്രിയപ്പെട്ട അച്ഛൻ എപ്പോഴും വരികൾക്കിടയിലൂടെ നന്നായി വായിക്കാൻ ദൈവം കഴിവ് കൊടുത്ത അച്ഛനാണ്. നമ്മൾ വായിച്ചിട്ട് ഒരുപാട് പ്രാവശ്യം ഓ ഇതൊക്കെ നമുക്കറിയാമല്ലോ എന്ന് തോന്നുന്ന വിഷയത്തെ ആ വാക്കിലും അതിന്റെ വ്യാഖ്യാനത്തിലും അതിന്റെ സന്ദർഭത്തിലുമൊക്കെ കൃത്യമായ ആശയങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് പങ്കുവച്ചുകൊണ്ട് നമ്മളോട് അച്ഛൻ സംസാരിച്ചു. ഒരുപക്ഷെ കൊറോണ കാലഘട്ടം ഈ പ്രിയപ്പെട്ട അച്ഛൻ ഇവിടെ ഉള്ളത് നമുക്ക് അനുഗ്രഹമാണെന്ന് വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ബോധ്യപ്പെടുവാനുള്ള ഒരു അവസരമായി ഒരു ദിവസമായിട്ട് ഇതിനെ കാണുന്നു. ഈ ശുശ്രൂഷയിൽ അദ്ദേഹം വീണ്ടും വളരെ താല്പര്യത്തോടുകൂടി സംബന്ധിക്കുന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ മഗ്ദലനക്കാരിക്ക് മറിയം ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് ഓടിയതുപോലെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ, നമ്മൾ ജീവിക്കുന്ന കുടുംബത്തിൽ, നമ്മുടെ ഇടവകയിലൊക്കെ ഒരു മഗ്ദലനക്കാരിക്ക് മറിയയുടെ രണ്ടാം മുഖം ഉൾക്കൊള്ളുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹീനന ഞാൻ എന്റെ വാക്ക് പൂർത്തീകരിക്കുന്നു.
നമ്മൾക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. ഞാൻ പേരുകൾ വായിക്കുന്നത്. ഇന്ന് സർജറി ഇന്ന് നടക്കുന്ന ഒരു ബാബുവിനെ കൃത്യമായിട്ട് ദൈവസന്നിധിയിൽ ഓർത്ത് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. സർജറിയൊക്കെ അനുഗ്രഹമായി നടക്കാനായിട്ട് ദൈവസന്നിധിയിൽ ഓർക്കുക. അതുപോലെ ഡിയോണ റോണി, ടോണി, അതുപോലെ തന്നെ 8 വയസ്സുള്ള മകനെ ഓർക്കാം. 31 വയസ്സുള്ള ഒരു സഹോദരി ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ നമ്മുടെ ഡാനിലസിനെ ഓർക്കാം. എലിക്കുട്ടി, സിന്ധു, അന്നമ്മ വർഗീസ്, സാലി, ജോളി, ലീലാമ തോമസ്, ആനി, റൈച്ചൽ സ്കറിയ, ടീജോർ സ്കറിയ, ഓമന ചാന്തി, അതുപോലെ തന്നെ ആലിസ് ജോസഫ്, ഇവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവരെ ദൈവം മുമ്പാകെ ഓർക്കാം. പ്രത്യേകിച്ച് കോവിഡ് ബാധിച്ച് രോഗദുരത്തിൽ കൂടി കടന്നു പോകുന്ന എല്ലാവരെയും, മരണപ്പെട്ടവരെയും ഒക്കെ ദൈവസന്നിധി സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.
കരുണാസമ്പന്നനായ ദൈവമേ, ഉത്ഥാനത്തിന്റെ സ്വർഗീയമായ സന്തോഷം ഈ വർഷവും ഞങ്ങൾക്ക് ഹൃദയത്തോട് ചേർത്ത് പങ്കെടുക്കുവാനും ആരാധനാലയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയില്ല എങ്കിലും മനസ്സുകൊണ്ട് ആരാധനാലയത്തിൽ ദൈവത്തിന്റെ ബലിപീഠത്തിലേക്ക് ചേർത്ത് നിർത്തി ആ ചങ്ങലയോട് ബന്ധിപ്പിക്കപ്പെട്ട് ദൈവീക ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയല്ലോ. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതായ തിരുവചന വേദഭാഗവും അതിന്റെ പൊരുളും ദൈവം ഞങ്ങൾക്ക് നൽകിയ കൃപയുടെ ഒരു പുതിയ പ്രവാഹമായി ഞങ്ങൾ കാണുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കല്ലറയുടെ മധ്യത്തിൽ കല്ലറയുടെ സമീപത്തേക്കോ ബന്ധപ്പെട്ട് ഓടിച്ചെന്ന് കർത്താവിന് വേണ്ടി മരിച്ച കർത്താവിനെ കാണുവാനും സുഗന്ധദ്രവ്യങ്ങളിലൂടെ കർത്താവിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുവാനും ചെന്ന സമയം ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ കാണുവാൻ ആകക്കണ്ണുകൾ അടഞ്ഞുപോയ ഒരു മഗ്ദലനക്കാരിയെ ഞങ്ങൾ പരിചയപ്പെട്ടു. എങ്കിലും ദൈവമേ, ഒരു മാനുഷികമായ ബലഹീനതയായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നുവെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും ഇതേ സംഭവങ്ങൾ ആവർത്തിക്കാറുണ്ട്. അതിൽ നിന്ന് ആർജവം സ്വീകരിച്ച് ധൈര്യം പൂണ്ട് ക്രിസ്തുവാണെന്നുള്ള ബോധ്യം മനസ്സിൽ പുനർപ്രതിഷ്ഠിച്ചപ്പോൾ, ഹൃദയത്തിൽ അത് പുനരാവിഷ്കരിച്ചപ്പോൾ, ആ ധൈര്യത്തിലൂടെ ശിഷ്യന്മാരുടെ സമീപത്തേക്ക് കടന്നു ചെന്ന് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്ന സദ്വർത്തമാനം, ആ സുവാർത്തയെ ലോകത്തിന് കൈമാറുവാൻ ദൈവം ഭാഗ്യം കൊടുത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട തലവും ആ വനിതയിൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ ദൈവം സഹായിച്ചുവല്ലോ. കർത്താവെ, ഞങ്ങൾക്കും അപ്രകാരമുള്ള ധൈര്യം നേടുവാൻ ഈ നോമ്പുകാലം പരിപൂർണമായി ഞങ്ങളെ സഹായിച്ചില്ല എങ്കിൽ ഈ പ്രാർത്ഥനയും നോമ്പും ഒക്കെ വ്യർത്ഥമാണെന്ന് ദൈവം തന്നെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങൾ ചിന്തിക്കുന്നു. അതാകാതെ ഇരിക്കാൻ ഉദ്ധാന പെരുന്നാളിന്റെ സന്തോഷം ഞങ്ങളുടെ ഹൃദയത്തിൽ പുനഃപ്രതിഷ്ഠിക്കുവാൻ ദൈവം തന്ന നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമെന്ന് വീണ്ടും അപേക്ഷിക്കുകയും ചെയ്യുന്നു. രോഗികളായി ധാരാളം പേർ, പ്രത്യേകിച്ച് ഒരു സാംക്രമിക രോഗത്തിന്റെ ബുദ്ധിമുട്ടിൽ ഞങ്ങളുടെ ഈ രാജ്യവും മാതൃ രാജ്യവും ഞങ്ങളുടെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമൊക്കെ ആയിരിക്കുന്ന ധാരാളം ദേശങ്ങൾ ഈ ബദ്ധപ്പാടിൽ കഴിയുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് തന്ന സംരക്ഷണത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുവാനല്ല, അതിനേക്കാൾ ഉപരി ഈ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ആയിരിക്കുന്നവരെ ദൈവം കരുതണമേയെന്നും ഈ ലോകത്തു നിന്ന് ജീവൻ നഷ്ടപ്പെട്ടുപോയവരുടെ ഭവനങ്ങളെ അവിടെ നാശ്വസിപ്പിക്കണമേയെന്നും ബലഹീനരായ ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങൾക്ക് തന്നിട്ടുള്ള സംരക്ഷണം ഞങ്ങളുടെ നന്മ കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ടും കൃപ കൊണ്ടുമാണെന്ന് പൂർണ്ണമായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു. തുടർന്നും ഈ ലോകത്തെ ചെറുത്തു നിൽക്കുവാൻ എല്ലാ മനസ്സുകളെയും ബോധവാന്മാരാക്കുവാനും അതനുസരിച്ച് സമൂഹത്തിൽ അവർക്ക് പ്രവർത്തിപ്പാനും നികൃഷ്ട ജീവികളായി മനസ്സ് മാറി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സാംക്രമിക രോഗം പരത്തുന്നവരായി തീരുവാൻ തക്കവണ്ണം ദൈവം ആരെയും ഇടയാക്കരുതെന്നും പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ചികിത്സയിലായി വിവിധ സ്ഥലങ്ങളിൽ ചികിത്സയ്ക്ക് വേണ്ടി യാചിക്കുന്ന, ചികിത്സയ്ക്ക് വേണ്ടി ബന്ധപ്പെടുന്ന ധാരാളം പേർ ഞങ്ങളുടെ സമീപത്തുണ്ടല്ലോ. അവരെയൊക്കെ ദൈവനമ്പ്രാന്റെ കരുണ കൊണ്ടും കൃപ കൊണ്ടും സൂക്ഷിക്കുകയും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. കർത്താവെ, ഇന്ന് കുടുംബമായി ഇതിൽ കടന്നു വന്ന് കേട്ടിരിക്കുന്ന എല്ലാ ഭവനങ്ങളെയും അവിടുന്ന് തൊട്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കതിനുവേണ്ടി ക്രമീകരണങ്ങൾ ചെയ്ത വൈദിക ശ്രേഷ്ഠരെയും അതിന്റെ ചുമതലപ്പെട്ടവരെയും അവിടുന്ന് വാഴ്ത്തണമേ. ദിവ്യമായ സന്ദേശം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട അച്ഛനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കുടുംബം അകലെയാണെങ്കിലും ദൈവം സമീപസ്ഥനാകിയാൽ ദൈവനമ്പുരാന്റെ കൃപ കൊണ്ട് ധന്യമാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവും കൃപയും സമൃദ്ധമായി ലഭിക്കാൻ സഹായിക്കണമേ. ഞങ്ങളെല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി ബലപ്പെടുത്തി ഞങ്ങളുടെ കുറവുകളെയും മാലിന്യങ്ങളെയും മാറ്റി മഗ്ദലനക്കാരത്തി മറിയം ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് കടന്നു എന്നതുപോലെ സമൂഹത്തിൽ ക്രിസ്തുവിന് വേണ്ടി ധൈര്യപൂർവ്വം ജീവിക്കുന്നവരായ തിരുവ ഞങ്ങളെ സഹായിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാരൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും ഇടവിടാതെ കരയേറ്റുവാനായിട്ട് തന്നെ.
ആമേൻ. പിതാവാം ദൈവത്തിന്റെ സമർപ്പവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവും സഹവാസവും ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാവരോടു കൂടിയും അവരുടെ കുടുംബങ്ങളോടു കൂടിയും പ്രത്യേകിച്ചും കൊറോണ വൈറസിൽ ലോകത്തിൽ ഭയത്തോടും ഭീതിയോടും കഴിയുന്നവരോടു കൂടിയും അതിന്റെ പ്രയാസത്തിൽ കഴിയുന്നവരോടു കൂടിയും അതിന്റെ കൂടി ദിവസങ്ങളിലേക്ക് വിളിക്കപ്പെട്ടവരോടു കൂടിയും അവരുടെ നഷ്ടത്തിൽ ദുഃഖിച്ചിരിക്കുന്നവരോടു കൂടിയും ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടുവരികുമാറാകണമേ. ആമേൻ.
ആമേൻ. തന്നെ പറഞ്ഞ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. വീണ്ടും ഒരു പുതിയ ചിന്ത, ഒരു പുതിയ വീക്ഷണം, കാഴ്ചപ്പാട് തന്റെ വാക്കുകളിൽ കൂടി ഒരുക്കിത്തുന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള മോൻ ജോസഫിനുള്ള സ്നേഹവും നന്ദിയും ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അനേകർക്ക് പുതിയ വെളിച്ചം ലഭ്യമാകത്തക്ക വണ്ണം അച്ഛനെ ദൈവം കൂടുതൽ ഉപയോഗിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വന്യ മാമനച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഐസക്കച്ചൻ, വന്യ ബിജോയി അച്ഛൻ, ഇതിൽ സംബന്ധിച്ച എല്ലാ വന്യ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദികരെയും വീണ്ടും ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഈ ആഴ്ച നമ്മൾ ഹേമോറോ ആഴ്ചയായിട്ട് നമ്മൾ കാണുന്ന ദിവസമാണ്. കർത്താവ് വിശുദ്ധ വസ്ത്രം ധരിച്ച് പലരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടതിന്റെ സംഭവത്തെ നമ്മൾ അനുസ്മരിക്കുകയാണ്. ഈ ദിനങ്ങളിലൊക്കെ എല്ലാ ദിവസവും സന്ധ്യാനമസ്കാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടും വൈകിട്ട് 7:30 ലൈവ് സ്ട്രീമായിട്ട് സന്ധ്യാനമസ്കാരവും അതേ തുടർന്ന് മോഹൻ ജോസഫ് അച്ഛന്റെ ഒരു ചെറിയ പ്രഭാഷണവും നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ മൂന്ന് ദിവസങ്ങളിലും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വീടുകളിൽ ഏതായാലും എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിൽ താല്പര്യമുള്ളവർക്ക് ആ ലൈവ് സ്ട്രീമിന്റെ അതിന്റെ വെബ്സൈറ്റ് അയച്ചു തരാവുന്നതാണ്. അത് മാമനച്ചനും അല്ലെങ്കിൽ അതുപോലെ ഐസക്കച്ചനും അയച്ചു കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വന്യ വൈദികരുടെ കയ്യിൽ അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മാമനച്ചന്റെ കയ്യിൽ നിന്നോ ഐസക്കച്ചന്റെ കയ്യിൽ നിന്നോ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. വൈകിട്ട് സന്ധ്യാനമസ്കാരവും 7:30 സന്ധ്യാനമസ്കാരവും അതേ ചേർന്ന് അച്ഛൻ്റെ ഒരു ചെറിയ മെസ്സേജും ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ളവരൊക്കെ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ബൈബിൾ വായിച്ച ജൂളിയാൻ്റി, അതുപോലെ തന്നെ ചെറുപ്പറ്റ മറോജ്, എല്ലാവരോടും ഒരിക്കൽക്കും സ്നേഹം നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ സന്ധ്യാശംസകൾ അറിയിക്കുന്നു. ദൈവം നമ്മൾ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.